ഞാൻ ആക്രമിച്ച് കൂടെയുള്ള ജനമൊക്കെ ഓടിപ്പോകും. ഞാൻ രാജാവിനെ മാത്രം വെട്ടിക്കളയും. പിന്നെ ഞാൻ ജനത്തെയും നിന്റെ അടുക്കൽ മടങ്ങി വരുത്തും. നീ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും മടങ്ങി വരുമ്പോൾ സകല ജനവും സമാധാനത്തോടെ ഇരിക്കും. ഈ വാക്ക് അബ്സാലോമിനും ഇസ്രായേൽ മൂപ്പന്മാർക്കൊക്കെയും വളരെ ബോധിച്ചു. എന്നാൽ അബ്സാലോം അഖര്യനായ ഹുശായിയെ വിളിക്ക, അവന്റെ അഭിപ്രായവും കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു. ഹുശായി അബ്സാലോമിന്റെ അടുക്ക് വന്നപ്പോൾ അബ്സാലോം അവനോട് ഇന്ന പ്രകാരം അഹീതോഫേൽ പറഞ്ഞിരിക്കുന്നു, അവൻ പറഞ്ഞതുപോലെ നാം ചെയ്യുകയോ അല്ലെങ്കിൽ നീ പറക എന്ന് പറഞ്ഞു. ഹുശായി അബ്സാലോമിനോട് പറഞ്ഞു എന്നാൽ അഹീതോഫേൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരും കാട്ടിൽ സ്ത്രീകൾ കവർന്നുപോയ കരടിയെ പോലെ ഉഗ്ര മാനസന്മാരുമാകുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. നിന്റെ അപ്പൻ യോദ്ധാവാകുന്നു, അവൻ ജനത്തോടുകൂടെ രാപാർക്കുകയില്ല. അവൻ ഇപ്പോൾ ഒരു ഉഗ്രയിലോ മറ്റോ വല്ല സ്ഥലത്തോ ഒളിച്ചിരിക്കുകയായിരിക്കും. ആരംഭത്തിങ്കിൽ തന്നെ ഇവരിൽ ചിലർ പട്ടുപോയാൽ അത് കേൾക്കുന്ന എല്ലാവരും അബ്സാലോമിന്റെ പക്ഷക്കാരിൽ സംഹാരമുണ്ടായി എന്ന് പറയും. അപ്പോൾ സിംഹഹൃദയം പോലെ ഹൃദയമുള്ള ശൂരനും കൂടെ ശേഷം ഒരുങ്ങിപ്പോകും. നിന്റെ അപ്പൻ വീരനും അവനോടുകൂടെയുള്ളവർ ശൂരന്മാരും എന്ന എല്ലാ ഇസ്രായേലും അറിയുന്നു. ആകയാൽ ഞാൻ പറയുന്ന ആലോചന എന്തെന്നാൽ, ദാൻ മുതൽ ബേർശേബ വരെ കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരിക്കുന്ന ഇസ്രായേലൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടുകയും തിരുമേനി തന്നെ യുദ്ധത്തിന് നൽകുകയും വേണം. അവനെ കാണുന്നിടത്തേക്ക് നാം അവനെ ആക്രമിച്ച് മഞ്ഞ് ഭൂമിയിൽ പൊഴിയുന്നത് പോലെ അവന്റെ മേൽ ചെന്ന് വീഴും. പിന്നെ അവനാകട്ടെ അവനോടുകൂടെ എല്ലാവരിലും ഒരുത്തൻ പോലും ആകട്ടെ ശേഷിക്കയില്ല. അവൻ ഒരു പട്ടണത്തിൽ കടന്നുകൂടിയെങ്കിലോ ഇസ്രായേലിലെല്ലാം ആ പട്ടണത്തിന് കയറുകെട്ടി അവിടെ ഒരു ചെറിയ കല്ലുപോലും കാണാതെ വരും വരെ അതിനെ നദിയിൽ വലിച്ചിട്ട് കളയണം. അപ്പോൾ അബ്സാലോമിലെ ഇസ്രായേലും അഹീതോഫേലിന്റെ ആലോചനയേക്കാൾ അർഹനായ ഹുശായിയുടെ ആലോചന നല്ലതെന്ന് പറഞ്ഞു. അബ്സാലോമിനെ അനർത്ഥം വരേണ്ടതിന് അഹീതോഫേലിന്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. അനന്തരം ഹുശായി പുരോഹിതന്മാരായ സദോക്കിനോടും അബ്യാഥാരിനോടും ഇന്നിന്ന പ്രകാരം അഹീതോഫേൽ അബ്സാലോമിനോടും കൂടെ ഇസ്രായേൽ മൂപ്പന്മാരോടും ആലോചന പറഞ്ഞു. ഇന്നിന്ന പ്രകാരം ഞാൻ ആലോചന പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ വേഗത്തിൽ ആളയച്ച് ഈ രാത്രി മരുഭൂമിയിലേക്കുള്ള ഇടമെങ്കിൽ പാർക്കരുത്. രാജാവിനും കൂടെയുള്ള സകല ജനത്തിനും നാശം വരാതിരിക്കേണ്ടതിന് ഏത് വിധേനയും അക്കരെ കടന്നു പോകണം എന്ന് ദാവീദിനെ അറിയിപ്പീനെന്ന് പറഞ്ഞു. എന്നാൽ യോനാഥാനും അഹിമാസും പട്ടണത്തിൽ ചെന്ന് തങ്ങളെ തന്നെ കാണിക്കാൻ പാടില്ലാതിരുന്നത് കൊണ്ട് രോഗിയിൽ നരികെ കാത്തു നിൽക്കും ഒരു വേലക്കാരത്തി എന്ന് അവരെ അറിയിക്കുകയും അവർ ചെന്ന് ദാവീദ് രാജാവിനെ അറിയിക്കുകയും ചെയ്യും. എന്നാൽ ഒരു ബാല്യക്കാരൻ അവരെ കണ്ടിട്ട് അബ്സാലോമിന് അറിവ് കൊടുത്തു. ആകയാൽ അവർ ഇരുവരും വേഗം പോയി ബഹൂരിമിൽ ഒരു ആളുകളുടെ വീട്ടിൽ കയറി. അവന്റെ മുറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു. അവർ അതിലിറങ്ങി വീട്ടുകാരെത്തി മൂടുവിരിയെടുത്ത് കിണറ്റിന്റെ വായ്മേൽ വിരിച്ചു. അതിൽ ഗോതമ്പ് കരിജിക്ക് ഇങ്ങനെ കാറി വരയുവാൻ ഇടയായില്ല. അബ്സാലോമിന്റെ ഭൃത്യന്മാർ ആ സ്ത്രീയുടെ വീട്ടിൽ വന്നു. അഹിമാസും യോനാഥാനും എവിടെയെന്ന് ചോദിച്ചതിന് അവർ നീർത്തോട് കടന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. അവർ അന്വേഷിച്ചിട്ട് കാണായികയാൽ എരിശുലേമിലേക്ക് മടങ്ങിപ്പോയി. അവർ പോയ ശേഷം അവർ കിണറ്റിൽ നിന്ന് കയറി ചെന്ന് ദാവീദ് രാജാവിനെ അറിയിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് വേഗം നദി കടന്നു പോകുവിൻ. പിന്നിന്ന പ്രകാരം അഹീതോഫേൽ നിങ്ങൾക്ക് വിരോധമായിട്ട് ആലോചന പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ദാവീദും കൂടെയുള്ള ജനമൊക്കെയും എഴുന്നേറ്റ് യോർദാൻ കടന്നു. നേരം വെളുക്കുമ്പോഴൊക്കെ യോർദാൻ കടക്കാതെ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. എന്നാൽ അഹീതോഫേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കട്ടപ്പുറത്ത് കോപ്പിട്ട് കയറി തന്റെ പട്ടണത്തിൽ നിന്ന് വീട്ടിലേക്ക് ചെന്നും വീട്ടുകാര്യം പനിയെടുത്ത ശേഷം കെട്ടിഞ്ഞാന്ന് മരിച്ചു. അവന്റെ അപ്പന്റെ കലറയിൽ അവനെ അടക്കം ചെയ്തു. പിന്നെ ദാവീദ് മഹനെ നിലത്തി. അബ്സാലോമും കൂടെയുള്ള ഇസ്രായേൽ ജനമൊക്കെയും ജോർദാൻ കടന്നു. അബ്സാലോം യോബാബിന് പകരം അമാസിലെ സേനാധിപതിയാക്കി. അമാസിയോ നഹാശിന്റെ മകളും യോബാബിന്റെ അമ്മ സെരൂയയുടെ സഹോദരിയുമായ അബിഗലിന്റെ അടുക്കൽ ഇത്ര എന്ന് പേരുള്ള ഒരു ഇസ്രായേൽ ചെന്നിട്ടുണ്ടായ മകൻ. എന്നാൽ ഇസ്രായേലും അബ്സാലോമും ഗിലെയാദ് ദേശത്ത് പാളയമിറങ്ങി. ദാവീദ് മഹനീയനിൽ എത്തിയപ്പോൾ അമ്മൂന്യരുടെ രബയിൽ നിന്ന് നാഹാശിന്റെ മകൻ ശോബി, ലോദെബാറിൽ നിന്ന് അമിയേലിന്റെ മകൻ മാഷീർ, രോഗേലിൽ നിന്ന് ഗിലെയാദ്യൻ ബർസില്ലായി എന്നിവർ കിടക്കുകളും പിന്നങ്ങളും മൺപാത്രങ്ങളും ദാവീദിന് കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലർ, അമരയ്ക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിക്കുന്നിരിക്കുമല്ലോ എന്ന് അവൻ പറഞ്ഞു. അനന്തരം ദാവീദ് തന്നോടുകൂടെയുള്ള ജനത്തെ നോക്കി അവർക്ക് സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു. ദാവീദ് ജനത്തിൽ മൂന്നിലൊരുങ്ങ് പങ്ക് യോവാബിന്റെ കൈക്കീഴും മൂന്നിലൊരു പങ്ക് സെരുയയുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബീഷായിയുടെ കൈക്കീഴും മൂന്നിലൊരു പങ്ക് ഗിത്യനായ ഈഥായിയുടെ കൈക്കീഴും അയച്ചു. ഞാനും നിങ്ങളോടുകൂടെ വരും എന്ന് രാജാവ് ജനത്തോട് പറഞ്ഞു. എന്നാൽ ജനം, നീ പറയണ്ട, ഞങ്ങൾ തോറ്റോടിയെന്ന് വരികിൽ ഞങ്ങളുടെ കാര്യം ആരും ഗണ്യമാക്കുകയില്ല. ഞങ്ങളിൽ പാതി പേർ പെട്ടുപോയി എന്ന് വരികിലും അതൊരു ഗണ്യമാക്കിയില്ല. നീയോ ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യൻ. ആകയാൽ നീ പട്ടണത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നത് നല്ലത് പറഞ്ഞു. രാജാവ് അവരോട് നിങ്ങൾക്ക് ഉത്തമം എന്ന് തോന്നുന്നത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ രാജാവ് പടിവാതക്കൽ നിന്ന് ജനമൊക്കെയും 100 100 ആയിരം ആയിരമായും പുറപ്പെട്ടു. അബ്സാലോം കുമാരനോട് എന്നെ ഓർത്ത് കനിവോടെ പെരുമാറുവിൻ എന്ന് രാജാവ് യോബാബിനോടും അബീഷായിയോടും ഇഥായിയോടും കൽപ്പിച്ചു. രാജാവ് അധിപതിന്മാരോടൊക്കെയും അബ്സാലോമിനെ കുറിച്ച് കൽപ്പിക്കുമ്പോൾ ജനമെല്ലാം കേട്ട് പിന്നെ ജനം വളനിലത്തേക്ക് ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു. എഫ്രയീം വനത്തിൽ വച്ച് പടയുണ്ടായി. ഇസ്രായേൽ ജനം ദാവീദിന്റെ സേവകരോട് തോറ്റു. അന്ന് അവിടെ ഒരു മഹാസംഹാരം നടന്നു. 20,000 പേർ പെട്ടുപോയി. പട ആ ദേശത്തെല്ലായിടവും പരന്നു. അന്ന് വാഴനിരയായി തീർന്നതിലും അധികം പേർ വനത്തിന് നിരയായി തീർന്നു. അബ്സാലോം ദാവീദിന്റെ സേവകർക്ക് എതിർപ്പെട്ടു. അബ്സാലോം കോവർ കഴുത്ത് പുറത്തുകൂടി ഓടിച്ചു പോകുമ്പോൾ കോവർ കഴുത കൊമ്പു തിങ്ങി നിൽക്കുന്ന ഒരു വലിയ കരുവേലകത്തിന്റെ കീഴിലെത്തി. അവന്റെ തലമുടി കരുവേലകത്തിൽ പിടിപെട്ടു. അവൻ ആകാശത്തു നിന്നും ഭൂമിക്കും മധ്യേ തൂങ്ങി. അവന്റെ കീഴിൽ നിന്ന് കോവർ കഴുതി ഓടിപ്പോയി. ഉദസനത് കണ്ടിട്ട് അബ്സാലോം ഒരു കരുവേലകത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോവാബിനോട് അറിയിച്ചു. യോവാബ് തന്നെ അറിയിച്ചവനോട് നീ അവനെ കണ്ടിട്ട് അവിടെ വെച്ച് തന്നെ വെട്ടിക്കളയാഞ്ഞത് എന്ത്? ഞാൻ നിനക്ക് 10 ശെക്കേൽ വെള്ളിയും ഒരു അരക്കച്ചയും തരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ യോവാബിനോട് പറഞ്ഞത് 1,000 ശെക്കേൽ വെള്ളി എനിക്ക് തന്നാലും ഞാൻ രാജകുമാരന്റെ നേരെ കൈനീട്ടുകയില്ല. അബ്സാലോം കുമാരനെ ആരും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുകയും എന്ന് രാജാവ് നിന്നോടും അബീഷായിയോടും ഇഥായിയോടും ഞങ്ങൾക്ക് കൽക്കയല്ലോ കൽപ്പിച്ചത്. അല്ല, ഞാൻ അവന്റെ പ്രാണനെ ദ്രോഹിച്ചിരുന്നെങ്കിൽ രാജാവിന് ഒന്നും മറവായിരിക്കില്ലല്ലോ. നീ തന്നെ എന്നോട് അകന്നു നിൽക്കുമായിരുന്നു. എന്നാൽ യോവാബ് ഞാനിങ്ങനെ നിന്നോട് സംസാരിച്ച് നേരം കളയുകയില്ല എന്ന് പറഞ്ഞു 3 കുന്തം കയ്യിലെടുത്ത് അബ്സാലോം കരുവേലകത്തിൽ ജീവനോടെ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ അവയെ തന്റെ നെഞ്ചിനകത്ത് കുത്തിക്കിടത്തി. യോവാബിന്റെ ആയുധവാഹകന്മാരായ 10 പൈതൃക്കാർ വളഞ്ഞു നിന്ന് അബ്സാലോമിനെ അടിച്ചു വന്നു. പിന്നെ യോവാബ് കാഹളമൂതി. യോവാബ് ജനത്തെ വിലക്കിയതുകൊണ്ട് അവർ ഇസ്രായേലിനെ പിന്തുടരുന്നത് വിട്ടുമടങ്ങി. അബ്സാലോമിനെ അവൾ എടുത്ത് വനത്തിൽ ഒരു വലിയ കുഴിയിലിട്ടു. അവന്റെ മേൽ ഏറ്റവും വലിയ ഒരു കൽക്കൂമ്പാരം കൂട്ടി. ഇസ്രായേൽ ഒക്കെയും താൻ താന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. അബ്സാലോം ജീവനോടിരുന്ന സമയം എന്റെ പേർ നിലനിർത്തേണ്ടതിന് എനിക്ക് മകനില്ലല്ലോ എന്ന് പറഞ്ഞു. രാജാവിൻ തഴരയിലെ തൂങ്ങെടുത്ത് നാട്ടി അതിന് തന്റെ പേർ വിളിച്ചിരുന്നു. അതിന് ഇന്നുവരെയും അബ്സാലോമിന്റെ ജ്ഞാപക സ്തംഭം എന്ന് പറഞ്ഞു വരുന്നു. അനന്തരം സാദോക്കിന്റെ മകനായ ഈ മാസ് ഞാൻ ഓടിച്ചെന്ന് രാജാവിനോട് യഹോവാവിന് വേണ്ടി ശത്രുക്കളോട് പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന് സത്വവർത്തമാനം അറിയിക്കട്ടെ എന്ന് പറഞ്ഞു. യോബാബ് അവനോട് നീ ഇന്ന് സത്വവർത്തമാന ദൂതകനാകുകയില്ല, ഇനി ഒരു ദിവസം സത്വവർത്തമാനം കൊണ്ടുപോകാം. രാജകുമാരൻ മരിച്ചിരിക്കൊണ്ട് നീ ഇന്ന് സത്വവർത്തമാന ദൂതകനാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ യോവാബ് കുശ്യനോട് നീ കണ്ടത് രാജാവിനെ ചെന്ന് അറിയിക്ക എന്ന് പറഞ്ഞു. കുശ്യൻ യോവാബിനെ ഉണങ്ങി ഓടി. സാദോക്കിന്റെ മകനായ അഹിമാസുവിനെയും യോവാബിനോട് ഏതായാലും ഞാൻ കുശ്യന്റെ പിന്നാലെ ഓടട്ടെ എന്ന് പറഞ്ഞു. അതിന് യോവാബ് എന്റെ മകനെ നീ എന്തിനു ഓടുന്നു, നിനക്ക് പ്രതിഫലം കിട്ടുകയില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ പിന്നെയും ഏതായാലും ഞാൻ ഓടുമെന്ന് പറഞ്ഞതിന് എന്നാൽ ഓടിക്കൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അഹിമാസ് സമഭൂമി വഴിയായി ഓടി കുശ്യനെ കടന്നുപോയി. എന്നാൽ ദാവീദ് 2 പടിവാതിലിനും മധ്യേ ഇരിക്കെയായിരുന്നു. കാവൽക്കാരൻ പടിവാതിലിന് മീതെ മതിലിന്റെ മുകളിൽ കയറിയത് തലയുയർത്തി നോക്കി ഒരുത്തൻ തനിക്ക് ഓടിപ്പിരുന്നത് കണ്ടു. കാവൽക്കാരൻ രാജാവിനോട് വിളിച്ചറിയിച്ചു. അവൻ ഏകനെങ്കിൽ സദ്വർത്തമാനം കൊണ്ടാകുന്നു വരുന്നത് എന്ന് രാജാവ് പറഞ്ഞു. അവൻ നടന്നടുത്തു. പിന്നെ കാവൽക്കാരൻ മറ്റൊരുത്തൻ ഓടി വരുന്നത് കണ്ടു. കാവൽക്കാരൻ വാതിൽ കാക്കുന്നവരോടില്ലാ, പിന്നെയും ഒരാൾ തനിച്ചോടി വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവനും സദ്വർത്തമാന ദൂതനാകുന്നു എന്ന് രാജാവ് പറഞ്ഞു. ഒന്നാമത്തവന്റെ ഓട്ടം സാദോക്കിന്റെ മകനായ അഹിമാസിന്റെ ഓട്ടം പോലെ എനിക്ക് തോന്നുന്നു എന്ന് കാവൽക്കാരൻ പറഞ്ഞു. അതിന് രാജാവ് അവൻ നല്ലവൻ, നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അഹിമാസ് രാജാവിനോട് ശുഭം ശുഭം എന്ന് വിളിച്ചു പറഞ്ഞു. രാജാവിന്റെ മുമ്പിൽ കാഷ്ടാംഗം വീണ നമസ്കരിച്ചു. യജമാനെ രാജാവിന്റെ നേരെ കൈവങ്ങിയവരെ ഏൽപ്പിച്ചു തന്ന നിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് അബ്സാലോം കുമാരൻ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അഹിമാസ് യോവാബ് രാജാവിന്റെ വൃത്തിനെയും അടിയനെയും അയക്കുമ്പോൾ വലിയൊരു കലഹം കണ്ടു, എന്നാൽ അതെന്തെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. നീ അവിടെ മാറി നിൽക്ക എന്ന് രാജാവ് പറഞ്ഞു. അവൻ മാറി നിന്നു. ഉടനെ കുശ്യൻ വന്നു, യജമാനായ രാജാവിന് ഇതാ നല്ല വർത്തമാനം, നിന്നോട് എതിർത്ത എല്ലാവരോടും യഹോവ എന്ന് നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന് കുശ്യൻ പറഞ്ഞു. അപ്പോൾ രാജാവ് കുശ്യനോട് അബ്സാലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് കുശ്യൻ, യജമാനായ രാജാവിന്റെ ശത്രുക്കളും നിന്നോട് ദോഷം ചെയ്യുവാൻ എഴുന്നേൽക്കുന്ന എല്ലാവരും ആ കുമാരനെ പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് മാളികയിൽ കയറി, എന്റെ മകനെ അബ്സാലോമേ, എന്റെ മകനെ അബ്സാലോമേ, നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അബ്സാലോം എന്റെ മകനെ രാജാവ് അബ്സാലോമിനെ ചൊല്ലി ദുഃഖിച്ചു കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് യോബാബ് കേട്ട്, എന്നാൽ രാജാവ് തന്റെ മകനെ കുറിച്ച് വ്യസനിച്ചിരിക്കുന്നു എന്ന് ആ ദിവസം ജനം കേട്ടതുകൊണ്ട് അന്നത്തെ ജയം ജനത്തിനൊക്കെയും ദുഃഖമായി തീർന്നു. ആകയാൽ യുദ്ധത്തിൽ തോറ്റിട്ട് നാണിച്ച് ഒളിച്ചവരും പോലെ ജനം അന്ന് പട്ടണത്തിലേക്ക് ഒളിച്ചു കടന്നു. രാജാവ് മുഖം മൂടി, എന്റെ മകനെ അബ്സാലോമേ, അബ്സാലോമേ, എന്റെ മകനെ എന്നുറക്കം നിലവിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യോബാബ് അരമനയിൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, ഇന്ന് നിന്റെയും എന്റെ പുത്രീ പുത്രന്മാരുടെയും എന്റെ ഭാര്യമാരുടെയും വെപ്പാട്ടികളുടെയും ജീവനെ രക്ഷിച്ചിരിക്കുന്ന എന്റെ സകല ഭൃത്യന്മാരെയും നീ ഇന്ന് ലജ്ജിപ്പിച്ചിരിക്കുന്നു. നിന്നെ പഹിക്കുന്നവരെ നീ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നവരെ നീ പഹിക്കുന്നു. പ്രഭുക്കന്മാരും ഭൃത്യന്മാരും നിനക്ക് ഏതുമില്ല എന്ന് നീ ഇന്ന് കാണിച്ചിരിക്കുന്നു. അക്കാലവും ജീവിച്ചിരിക്കുകയും ഞങ്ങൾ എല്ലാവരും ഇന്ന് മരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നിനക്ക് നല്ല പ്രസാദമായിരുന്നു എന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. ആകയാൽ ഇപ്പോൾ എഴുന്നേറ്റ് പുറത്തു വന്ന് നിന്റെ ഭൃത്യന്മാരോട് സന്തോഷമായി സംസാരിക്കാം. നീ പുറത്തു വരാത്ത പക്ഷം യഹോവയാണം, ഈ രാത്രി ആരും നിന്നോടുകൂടെ താമസിക്കുകയില്ല. അത് നിന്റെ ബാല്യം മുതൽ ഇതുവരെ നിനക്ക് ഭവിച്ചിട്ടുള്ള സകല അനർത്ഥത്തെക്കാളും വലിയ അനർത്ഥമായി തീരും. അങ്ങനെ രാജാവ് എഴുന്നേറ്റ് പഴിവാതുക്കലിരുന്നു. രാജാവ് പഴിവാതുക്കലിരിക്കുന്നു എന്ന് ജനത്തിനെല്ലാം അറിവ് കിട്ടി. സകല ജനവും രാജാവിന്റെ മുമ്പിൽ വന്നു. ഇസ്രായേലിലെ തങ്ങളുടെ വീടുകളിലേക്ക് ഓടിപ്പോയിരുന്നു. എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലുമുള്ള ജനമൊക്കെയും തമ്മിൽ തർക്കിച്ചു. രാജാവ് നമ്മെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്നും നമ്മെ വിടുവിച്ചതും അവൻ തന്നെ. ഇപ്പോഴോ അബ്സാലോം നിമിത്തം അവൻ നാടുവിട്ട് ഓടിപ്പോയിരിക്കുന്നു. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരുന്ന അബ്സാലോമോ പടയിൽ പട്ടുപോയി. ആകിയാൽ രാജാവിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. അനന്തരം ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാദോക്കിന്റെയും അബ്യാഥാരിന്റെയും അടുക്കൽ അളയിച്ച് പറയിച്ചത് എന്തെന്നാൽ, നിങ്ങൾ യഹൂദാമൂപ്പന്മാരോട് പറയേണ്ടത് രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ ചിമ്പന്മാരായി നിൽക്കുന്നതെന്ത്? രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ എല്ലാ ഇസ്രായേലിന്റെയും സംസാരം അവന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്റെ സഹോദരന്മാർ, എന്റെ ആസ്തിയും മാംസവുമല്ലോ. രാജാവിനെ മടക്കി വരുത്തുന്ന കാര്യത്തിൽ നിങ്ങൾ പിമ്പന്മാരായി നിൽക്കുന്നതെന്ത്? നിങ്ങൾ ആമാസയോട് നീ എന്റെ അസ്ഥിയും മാംസവുമല്ലോ, നീ യോബാബിന് പകരം ഇപ്പോഴും എന്റെ മുമ്പിൽ സേനാപതിയായി നിൽക്കുന്നില്ല എങ്കിൽ ദൈവം തക്കവണ്ണം അധികവും എന്നോട് ചെയ്യട്ടെ എന്ന് പറവേൻ. ഇങ്ങനെ അവൻ സകല യഹൂദ പുരുഷന്മാരുടെയും ഹൃദയം ഒന്നുപോലെ ആകർഷിച്ചു. ആകിയാൽ നീയും സകല ഭൃത്യന്മാരും മടങ്ങി വരുവേനെന്ന് രാജാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചു. അങ്ങനെ രാജാവ് മടങ്ങി യോർദാൻകലെത്തി. രാജാവിനെ എതിരേറ്റ് യോർദാൻ കടത്തിക്കൊണ്ടു പോരേണ്ടതിന് യഹൂദ പുരുഷന്മാർ ഗിൽഗാദിൽ ചെന്നു. ബഹൂരീമിലെ ബെന്യാമീനായ ജേറിയുടെ മകൻ ശിമയെയും യഹൂദ പുരുഷന്മാരോടുകൂടെ ദാവീദ് രാജാവിനെ എതിരേൽപ്പാൻ ബന്ധപ്പെട്ടു ചെന്നു. അവനോടുകൂടെ 1000 ബെന്യാമീന്യരും ശൗലിന്റെ ഗൃഹവിചാരകനായ സീതയും അവന്റെ 15 പുത്രന്മാരും 20 വൃദ്ധന്മാരും ഉണ്ടായിരുന്നു. ഒരു രാജാവിനും കങ്കി യോർദാൻ കടന്നു ചെന്നും രാജാവിന്റെ കുടുംബത്തെ കരകടത്തേണ്ടതിനും അവന്റെ ഇഷ്ടം പോലെ ചെയ്യേണ്ടതിനും ചങ്ങാട മക്കരെ ഇരുന്നിരുന്നു. അപ്പോൾ ജെറിയുടെ മകനായ പിന്നെ യോർദാൻ കടപ്പാൻ പോകുന്ന രാജാവിന്റെ മുമ്പിൽ വീണ് രാജാവിനോട്, എന്റെ യജമാനൻ, എന്റെ കുറ്റം എനിക്ക് കണക്കിടരുതേ. യജമാനായ രാജാവ് യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട ദിവസം അടിയൻ ചെയ്ത ദോഷം രാജാവ് മനസ്സിൽ വെക്കുകയും ഓർക്കുകയും വരുതേ. അടിയൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതാ യജമാനായ രാജാവിനെ എതിരേൽക്കേണ്ടതിന് ഇറങ്ങി വരുവാൻ ജോസഫിന്റെ സകല ഗൃഹത്തിൽ വെച്ചും അടിയൻ നിന്ന് മുമ്പാനായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറേ ഈയുടെ മകനായ അബീശായി യഹോയുടെ വിശിഷ്ടനെ ശവിച്ചിരിക്കുന്ന ശിമയി അതിനിമിത്തം മരണശിക്ഷ അനുഭവിക്കണ്ടയോ എന്ന് ചോദിച്ചു. അതിന് ദാവീദ്, സെരൂയയുടെ പുത്രന്മാരെ, ഇന്ന് നിങ്ങൾ എനിക്ക് എതിരാളികളാകേണ്ടതിന് എനിക്കും നിങ്ങൾക്കും തമ്മിലെന്ത്? ഇന്ന് ഇസ്രായേൽ ഒരുത്തിനെ കൊല്ലുമല്ലോ. ഇന്ന് ഞാൻ ഇസ്രായേലിന്റെ രാജാവെന്നും ഞാൻ അറിയുന്നില്ലേ എന്ന് പറഞ്ഞു. പിന്നെ നീ മരിക്കയില്ല എന്ന് പറഞ്ഞു. രാജാവ് സത്യം ചെയ്തു. ശൗലിന്റെ മകനായ മെഫിബോശെത്തും രാജാവിനെ ഏൽപ്പാൻ വന്നു. രാജാവ് സമാധാനത്തോടെ മടങ്ങി വരുന്ന ദിവസം വരെ അവൻ തന്റെ കാലിന് രക്ഷ ചെയ്യുകയോ ചാടി ഒതുക്കുകയോ വസ്ത്രമലക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ അവൻ രാജാവിനെ ഏൽപ്പാൻ വന്നപ്പോൾ രാജാവ് അവനോട്, മെഫിബോശെത്തെ, നീ എന്നോട് വരാതിരിക്കും, എന്നോടുകൂടെ വരാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞു, യജമാനായ രാജാവേ, എന്റെ ഭൃത്യൻ എന്നെ ചതിച്ചു. കഴുതപ്പുറത്ത് കയറി രാജാവിനോടുകൂടെ പോകേണ്ടതിനെ കോപ്പിടിക്കണമെന്ന് അടിയൻ പറഞ്ഞു. അടിയൻ മുടന്തനല്ലോ, അവൻ യജമാനായ രാജാവിനോട് അടിയനെ കൊണ്ട് നുണയും പറഞ്ഞു. എങ്കിലും യജമാനായ രാജാവ് ദൈവദൂതനും തുല്യമാകുന്നു, തിരുമനസ്സിലെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക. യജമാനായ രാജാവിന്റെ മുമ്പാകെ അടിയൻ നോക്കിയും മരണയോഗ്യനായിരുന്നു. എങ്കിലും അടിയനെ അവിടുത്തെ മെച്ചെങ്കിൽ ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാക്കി. രാജാവിനോട് ആവലാതി പറവാനടിയന് ഇനി എന്ത് അവകാശമുള്ളൂ? രാജാവിനോട്, നീ നിന്റെ കാര്യം ഇനി അധികം പറയുന്നത് എന്തിന്? നീയും സീതയും നിലം പകുത്തെടുത്തുകൊൾ വീണെന്ന് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മെഫിബോശെത്ത് രാജാവിനോടല്ല, അവൻ തന്നെ മുഴുവനും എടുത്തു കൊള്ളട്ടെ, യജമാനായ രാജാവ് സമാധാനത്തോടെ അരമനയിൽ എത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഗിലെയാദ്യനായ ബർസില്ലായിയും ജോഗേലീമിൽ നിന്നും രാജാവിനെ യോർദാൻ അക്കരെ കടത്തി യാത്രയപ്പാൻ അവനോടുകൂടെ യോർദാൻ കടന്നു. ബർസില്ലായിയോ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു. രാജാവ് മഹനിഹ്യമിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. അവൻ മഹാധന്യനായിരുന്നു. രാജാവ് ബർസില്ലായിയോട്, എന്നോടുകൂടെ പോരുക, ഞാൻ നിന്നെ യെരുശലേമിന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കുമെന്ന് പറഞ്ഞു. ബർസില്ലായി രാജാവിനോട് പറഞ്ഞാൽ, ഞാൻ രാജാവിനോട് കൂടി യെരുശലേമിൽ വരുന്നതിന് ഞാൻ ഇനി എത്രനാൾ ജീവിച്ചിരിക്കും? എനിക്ക് ഇന്ന് 80 വയസ്സായിരിക്കുന്നു. നല്ലതും ആകാത്തതും എനിക്ക് തിരിച്ചറിയാമോ? ഭക്ഷണവാനങ്ങളുടെ സ്വാദടിയൻ അറിയാമോ? സംഗീതക്കാരുടെയും സംഗീതക്കാരത്തികളുടെയും സ്വരം എനിക്ക് രസിക്കാമോ? അടിയൻ യജമാനായ രാജാവിന് ഭാരമായി തീരുന്നത് എന്തിന്? അടിയൻ രാജാവിനോട് യോർദാൻ കടപ്പാനെ വിചാരിച്ചുള്ളൂ. രാജാവ് ഇതിനായി എനിക്ക് ജീവിതം പ്രത്യുപകാരം ചെയ്യുന്ന എന്തിന്? എന്റെ പട്ടണത്തിൽ എന്റെ അപ്പന്റെയും അമ്മയുടെയും കല്ലറയുടെ അടുക്കൽ വെച്ച് മരിക്കേണ്ടതിന് അടിയൻ വിടകൊള്ളട്ടെ. എന്നാൽ നിന്റെ ദാസനായ കീംഹായിദ, അവൻ യജമാനായ രാജാവിനോടൂടെ പോരട്ടെ, നിനക്ക് പ്രസാദമായത് അവർ ചെയ്തു കൊടുത്താലും. അതിന് രാജാവ്, കിംഹാം എന്നോടുകൂടെ പോരട്ടെ, നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ അവന് ചെയ്തു കൊടുക്കാം, നീ എന്നോട് ആവശ്യപ്പെടുന്ന നോക്കുകയും ഞാൻ നിനക്കായി ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ സകല ജനവും യോർദാൻ കടന്നു. രാജാവ് യോർദാൻ കടന്ന ശേഷം ബർസില്ലായിയുടെ ചുംബനം ചെയ്തു, അനുഗ്രഹിച്ചു. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. രാജാവ് ഗിൽഗാലിൽ ചെന്നു. കിംഹാമും അവനോടുകൂടെ പോയി. യഹൂദ ജനമൊക്കെ ഇസ്രായേൽ അധികം കൂടി രാജാവിനെ ഇക്കര കടത്തി കൊണ്ടുവന്നു. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും രാജാവിന്റെ അടുക്കൽ വന്ന് രാജാവിനോട്, ഞങ്ങളുടെ സഹോദരന്മാരെ യഹൂദ പുരുഷന്മാർ രാജാവിനെയും അവന്റെ കുടുംബത്തെയും ദാവീദിന്റെ സകല പരിചാരകന്മാരെയും മോഷ്ടിച്ചു കൊണ്ടുവന്ന് യോർദാൻ കടത്തിയത് എന്ന് പറഞ്ഞു. അതിന് യഹൂദ പുരുഷന്മാരൊക്കെയും ഇസ്രായേൽ പുരുഷന്മാരോട്, രാജാവ്, ഞങ്ങൾക്ക് അടുത്ത ചാർച്ചക്കാരനാകൊണ്ട് തന്നെ അതിന് നിങ്ങൾ കോപിക്കുന്നത് എന്തിന്? ഞങ്ങൾ രാജാവിന്റെ മുഖം വല്ലതും തിന്നുവോ? അവൻ ഞങ്ങൾക്ക് വല്ല സമ്മാനവും തന്നുവോ എന്ന് പറഞ്ഞു. ഇസ്രായേൽ പുരുഷന്മാർ യഹൂദ പുരുഷന്മാരോട്, രാജാവിങ്കിൽ ഞങ്ങൾക്ക് പത്ത് ഓഹരിയുണ്ട് ദാവീദെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് അധികം അവകാശവുമുണ്ട്. നിങ്ങൾ ഞങ്ങളെ ചികിത്സിച്ചത് എന്ത്? ഞങ്ങളുടെ രാജാവിനെ തിരികെ കൊണ്ടുവരേണ്ടതിന് ഞങ്ങളല്ലയോ ആദ്യം പറഞ്ഞത് എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ യഹൂദ പുരുഷന്മാരുടെ വാക്ക് ഇസ്രായേൽ പുരുഷന്മാരുടെ വാക്കിനേക്കാൾ അധികം കഠിനമായിരുന്നു. എന്നാൽ ബെന്യാമീന്യനായി ബക്കിയുടെ മകനായ ശേബ എന്ന പേരുള്ള ഒരു നീചൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കാഹളമൂതി ദാവീദെങ്കിൽ നമുക്ക് ഓഹരിയില്ല, ഇശായുടെ മകൻകൾ അവകാശവുമില്ല, ഇസ്രായേലെ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളുകയും എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ഒക്കെയും ദാവീദിനെ വിട്ട് പിന്മാറി ബിക്രിയുടെ മകനായ ശേബയുടെ പക്ഷം ചേർന്നു. യഹൂദ പുരുഷന്മാരോ യോർദാൻ തുടങ്ങി എരിശിലേം വരെ തങ്ങളുടെ രാജാവിനോട് ചേർന്ന് നടന്നു. ദാവീദ് എരിശിലേമിന് അരമനയിലെത്തി അരമന സൂക്ഷിപ്പാൻ പാർപ്പിച്ച 10 വെപ്പാട്ടുകളെയും രാജാവ് അന്തപുരത്തിലാക്കി രക്ഷിച്ചുവെങ്കിലും അവരുടെ അടുക്കൽ ചെന്നില്ല. അങ്ങനെ അവർ ജീവപര്യന്തം കാവലിരുന്ന വൈധവ്യം ആചരിച്ചു. അനന്തരം രാജാവ് അമാസിയോട് നീ 3 ദിവസത്തിനകം യഹൂദ പുരുഷന്മാരെ വിളിച്ചു കൂട്ടി അവരുമായി ഇവിടെ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ അമാസ യഹൂദ പുരുഷന്മാരെ വിളിച്ചു കൂട്ടുവാൻ പോയി. എന്നാൽ കൽപ്പിച്ച ഒരു അധികം അവൻ താമസിച്ചുപോയി. എന്നാറിയ ദാവീദ് അവീശായിയോട് അബ്ശാലോം ചെയ്തതിനേക്കാളും ബിക്രിയുടെ മകനായ ശേബ ഇപ്പോൾ നമുക്ക് അധികം ദോഷം ചെയ്യും. അവൻ ഉറപ്പുള്ളവന്റെ പട്ടണത്തിലും കടന്ന് നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും തെറ്റിപ്പോകാതിരിക്കേണ്ടവൻ. നീ നിന്റെ യജമാനന്റെ ചെവരെ കൂട്ടിക്കൊണ്ട് അവനെ പിന്തുടരുക എന്ന് പറഞ്ഞു. അങ്ങനെ യോബാബിന്റെ ആളുകളും ക്ലിത്യരും സകലവീരന്മാരും ബിക്രിയുടെ മകനായ ശേബയെ പിന്തുടരുവാൻ യെരുശലേമിൽ നിന്ന് പുറപ്പെട്ടു. അവർ ഗിബെയോനിലെ വലിയ പാറയുടെ അടുക്കിലെത്തിയപ്പോൾ അമാസ അവർക്കെതിരെ വന്നു. എന്നാൽ യോവാവ് ധരിച്ചിരുന്ന പടയെങ്കിമേൽ ഉറയോടുകൂടി ഒരു വാൾ അരക്കി കെട്ടിയിരുന്നു. അവൻ നടക്കുമ്പോൾ അത് വീണുപോയി. യോവാവ് അമാസയോ സഹോദരാസുഖം തന്നെയോ എന്ന് പറഞ്ഞു അമാസയെ ചുംബനം ചെയ്യുവാൻ വലത് കൈ കൊണ്ട് അവന്റെ താടി ചുംബിച്ചു. എന്നാൽ യോവാവിന്റെ കയ്യിൽ വാൾ ഇരിക്കുന്നത് അമാസ സൂക്ഷിച്ചില്ല. യോവാവ് അവനെ അതുകൊണ്ട് വൈദ്യത്തിൽ ചോർത്തിക്കളഞ്ഞു. രണ്ടാമത് ഉത്തേണ്ടി വന്നില്ല, അവൻ മരിച്ചുപോയി. യോവാവും അവന്റെ സഹോദരനായ അബിശായിയും ബിക്രിയുടെ മകനായ ശേബയെ പിന്തുടർന്നു. യോവാവിന്റെ ബാല്യക്കാരിൽ ഒരുത്തൻ അതിനരികെ നിന്നുകൊണ്ട് യോവാവിനെ ഇഷ്ടമുള്ളവനും ദാവീദിന്റെ പക്ഷക്കാരനും യോവാവിന്റെ പിന്നാലെ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അമാസ വഴിനടുവിൽ രക്തത്തിൽ മുഴുകി കിടക്കുന്നത് കൊണ്ട് ജനമൊക്കെയും നിൽക്കുന്നത് കണ്ടിട്ട് അവൻ അമാസയെ വഴിയരിയിൽ നിന്ന് വയലിലേക്ക് മാറ്റി. അവിടെ എത്തുന്നവനെല്ലാം നിൽക്കുന്നു എന്ന് കാണി അവരൊരു വസ്ത്രം അവന്റെ മേലിട്ടു. അവനെ പെരുവഴിയിൽ നിന്ന് മാറ്റിയ ശേഷം എല്ലാവരും ബിക്രിയുടെ മകനായ ശേബയെ പിന്തുടരുവാൻ യോവാബിന്റെ പിന്നാലെ പോയി. എന്നാൽ ശേബയെല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും കൂടി കിടന്ന് ആദിലും ബേത്മാക്ഷിയിലും എല്ലാ ഭീരുടെ അടുക്കലും ചെന്നു. അവരും ഒന്നിച്ചുകൂടി അവന്റെ പിന്നാലെ ചെന്നു. മറ്റുള്ളവർ വന്ന് ബേത്മാക്കായോട് ചെന്ന് ആബേലിൽ അവനെ നിരോധിച്ച് പട്ടണത്തിന് നേരെ വാടകോരി. അത് കിടങ്ങിന്റെ വക്കത്തായിരുന്നു. യോവാബിനോടുകൂടിയുള്ള എല്ലാ പടജനവും മതിൽ തളിയിടുവാൻ തക്കവണ്ണം ഇടിച്ചു തുടങ്ങി. അപ്പോൾ ജ്ഞാനമുള്ള ഒരു സ്ത്രീ, കേൾപ്പീൻ കേൾപ്പീൻ, ഞാൻ യോബാവിനോട് സംസാരിക്കേണ്ടതിന് ഇവിടെ അടുത്ത് വരുവീൻ, അവനോട് അറിവീൻ എന്ന് പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ദൈവമേ സുജനയ്ക്ക് യോഗ്യമാകുന്നു പറഞ്ഞു.
ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പ്രത്യേക ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാ ബുധനാഴ്ചതോറും സമത്വത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന നിഗൃഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടെ ഹൃദയപൂർവ്വം ദൈവമുമ്പാകെ അടുത്തു വന്ന് അവന്റെ മുമ്പാകെ ചികിത്സകളെ സമർപ്പിക്കുവാനും ഹൃദയ നൊമ്പരങ്ങളെ ദൈവമുമ്പാകെ ഏറ്റു പറയുവാനും അവങ്കിൽ നിന്ന് ലഭിക്കുന്ന ധനം പ്രാപിക്കാനും ഒക്കെ ആരോഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നാം എവിടെയായിരിക്കുന്നുവോ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവാസന ബോധത്തോടും ദൈവഭയത്തോടും ഇരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ ദൈവം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ നയിക്കണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. നേതൃത്വത്തിൽ എല്ലാ പിതാക്കന്മാരെയും വളരെ ആദരവോടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയില് സാന്നിധ്യത്തോടെ നടക്കുന്ന വന്യ ഡോക്ടർ ബി ജി വർഗീസ് അച്ഛൻ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ആരാധ്യര വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പള്ളി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന ശ്രദ്ധയോടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും നിങ്ങളുടെ സാന്നിധ്യം സമ്പരാൻ തിരിച്ചറിഞ്ഞ് അനുഗ്രഹിക്കുവാൻ ദൈവം ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സ്നേഹത്തോടുകൂടി എല്ലാവരെയും ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 38-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 38-ാമത്തെ ഗീതം ദൈവമാ സമർപ്പിക്കാം. ദയവായിട്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ ഉപയോഗിക്കുന്ന ഫോണുകളും അതുപോലെ നിങ്ങളുടെ കൈകളിൽ നിന്ന് ഉപയോഗിക്കുന്ന ചെയ്യണം എന്ന് സ്നേഹത്തോടെ താഴുകൾ അറിയിക്കുന്നു. മറ്റവശബ്ദങ്ങളൊക്കെ ഇതിൽ നിന്നും ആൾക്കാരിടയാകുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ നിന്ന് അത് നിയന്ത്രിക്കുമ്പോൾ വരും. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളെ അതിൽ കാണിക്കണം. കഴിക്കുന്ന ഫോണുകളൊക്കെ മ്യൂട്ട് ചെയ്ത് സംബന്ധിക്കാം. അവസേക്ക് അൽപ്രിയനെ എന്നെ അങ്ങനെ ഫോൺ വരും. ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടെ സകല മനുഷ്യരുടെയും ഹൃദയത്തിനുള്ളിൽ ദൈവം പകർന്ന ഞാൻ വന്ന് വാഗ്ദാനത്തെ നോക്കി സമസ്ത മാനവജാതി അല്ലെങ്കിൽ വിശ്വസിക്കുന്ന എല്ലാ പ്രിയരും നോക്കിയിരിക്കുകയാണ്. ഏത് സമയത്ത് വന്നാലും ഞാൻ കാണുന്ന പോലെ ഏറ്റവും എടുക്കാൻ എന്ന് അരളിച്ചതൾ വെളിപ്പെടുപ്പുള്ള ദൈവത്തിന്റെ ദൈവം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന വെളിപ്പെടുപ്പുള്ള സ്വത്തിന്റെ കൂട്ടത്തിൽ നമ്മളും ആയി തീരുവാൻ നമ്മുടെ ഈ സമർപ്പണ ജീവിതം കൊണ്ട് ഇടയായി തീരണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവം ഭാഗി ജീവിതം നമുക്ക് സമർപ്പിക്കാം. മൽപ്രിയനേ എന്നെ നായകനേ എപ്പോഴും മൽപ്രിയനേ എന്നെ ീരേ
ആചരിക്കാം. പറയുമ്പോൾ പിതാവിനും പുത്രനും ബഹ്രോഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
പാറയ്ക്കുമോർ പാതി അനന്തി ജീവിക്കുന്നതിനല്ലാതെ അവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല. തന്നെ കൊണ്ട് തന്നെ സത്യമാണായിട്ട് സർവശക്തനായിരിക്കും ദൈവമായ കർത്താവേ, അനുനദിക്കുന്നവനായ എന്നെ നീ കൈക്കൊള്ളണമേ. എന്റെ രഹസ്യ നൊമ്പരങ്ങളെ സൗഖ്യമാക്കുകയും എന്റെ പരസ്യവരണങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യണമേ. എന്നോട് കരുണ തോന്നി എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കണമേ. എന്റെ കുറ്റങ്ങളെയും അകൃത്യങ്ങളെയും മായച്ചു കളയണമേ. എന്റെ ശത്രുക്കളാ ഞാൻ പകരം ചോദിക്കപ്പെടരുതേ. ആത്മാവിന് ശരീരത്തിലും കറയും മലിനതയും കൂടാതെ എന്നെ നീ ഭരിച്ചു കൊള്ളണമേ. ഒരു നാഴികയെങ്കിലും പാപകുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരുത്തരമില്ലെന്ന് സംശയിപ്പിക്കപ്പെടാവുന്നല്ലാത്തതിന്റെ ന്യായവിധി പ്രകാരം ഞാൻ നിശ്ചയിച്ചു പറഞ്ഞു. ജീവനുള്ള ഒരുത്തനും നിന്റെ തിരുമുമ്പാകെ വിശുദ്ധീകരിക്കപ്പെടുന്നതല്ലാകിയാൽ നിന്റെ കൃപയാൽ എന്നെ വിശുദ്ധീകരിച്ച് എന്റെ മഹാന്യായത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. നിന്റെ മഹത്വത്തിൽ നിന്നോടുകൂടെ ഞാൻ ഇമ്പപ്പെടുമാറാകണമേ. പിതാവേ, നിന്റെ ശബ്ദം എന്നെ കാൾപ്പിക്കുകയും അതിനാൽ എന്റെ ആത്മാവിന്റെ അംഗങ്ങളെ തുടച്ചു വെളിപ്പാക്കുകയും എന്റെ ശത്രുക്കളുടെ മായാമോഹങ്ങളിൽ നിന്ന് എന്നെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ലൗകികമായ തെറ്റിൽ നിന്ന് എന്നെ കോരിയെടുക്കുകയും ചെയ്യണമേ. പുത്രൻ നമ്പുരാനെ യോഗ്യമാവണ്ണം നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ അറിയേണ്ടതിന് നിന്റെ അറിവിൽ എന്നെ സ്ഥിരപ്പെടുത്തണമേ. നിന്റെ നീതിയുള്ള ന്യായാധിയിൽ എന്റെ കറകൾ വെളിപ്പെടുത്തരുത്. എന്നാലോ നിന്റെ അനുഗ്രഹത്തിന്റെ ചിറകും കീഴിൽ എന്നെ മറച്ചു കൊള്ളണമേ. പരിശുദ്ധ ഏകദേവമായി വന്നിക്കപ്പെടുന്നതും സമമായിരിക്കുന്നതും ഭിന്നത കൂടാത്തതുമായ വിശുദ്ധത്തിന്റെ ഏക സ്വഭാവത്തെ സ്പഷ്ടമായി സ്തോത്രം ചെയ്യുവാൻ നിന്നാൽ എനിക്ക് പ്രാപ്തി ഉണ്ടാകണമേ. യോഗ്യതയുള്ളതും കുറ്റം കൂടാത്തതുമായ നിന്റെ സ്തുതിനിമിത്തം തന്നിൽ നിന്ന് നീ പുറപ്പെടുന്ന പിതാവിനും തന്നോട് നീ സമനായിരിക്കുന്നവനും തന്നിൽ നിന്ന് നീ എടുക്കുന്നതും ചെയ്യുന്ന പുത്രനും ഇവിടെയും രണ്ടു ലോകങ്ങളിലും ഞാൻ കരയേറ്റുകയും ചെയ്യുമാറാകണമേ. സകല സൗഭാഗ്യങ്ങളെക്കാളും ഉന്നതമായ ഭാഗ്യം ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത കർത്താവേ, ആ ഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളോട് നീ അറിയിച്ചിട്ടുള്ള കരണത്തെ അന്വേഷിച്ചു അറിയുന്ന ഞങ്ങളുടെ ആത്മാവിന് നീ ശരണം നൽകണമേ. എന്നാൽ ഞങ്ങൾ വെടുപ്പില്ലാത്തവരും അയോഗ്യരുമാകുന്നു. നിന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിട്ടുള്ള വെള്ളം ഞങ്ങളുടെ കറകളുടെ ദുഃഖത്തെ കഴുകി കബളീകരിക്കണമേ. ഞങ്ങളുടെ നീതീകരണത്തിനായി ചിന്തിയ തിരുരക്തം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ശുദ്ധീകരണത്തിനുള്ള വിലയായി തീരുകയും ചെയ്യണമേ. എന്റെ കർത്താവെ, നിനക്കില്ലാത്തതും ഞങ്ങൾക്കുള്ളതുമായതിനെ നീ എടുത്ത് ഞങ്ങൾക്കില്ലാത്തതും നിനക്കുള്ള ഉള്ളതുമായതിനെ ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങളുടെ വലുതായ അന്യായ നിമിത്തം ഞങ്ങളുടെ ഇതിലേക്ക് നിന്നെ പുറപ്പെടുവിച്ചു. നിന്റെ കരുണയാൽ നിന്റെ ഇതിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. മഹത്വത്താൽ നിന്റെ പ്രകാശം ഞങ്ങളെ വസിപ്പിക്കണമേ. നിനക്ക് സകലത്തിൽ നിന്നും സകലത്താലെയും എന്നേക്കും പൊതു സ്തോത്രം കരയറ്റുന്നു ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ ദുർഹായുടെ നാമത്തിന് സ്തുതി ഉണ്ടാകുമാറാകട്ടെ. വന്നിയ വി സി വർഗീസച്ചൻ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമുക്ക് ഒരിക്കൽ കൂടി ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ ഒരേ മനസ്സോടുകൂടി ദൈവമുമ്പാകെ ആയിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് തമ്പുരാന്റെ കൃപയുണ്ടാകുവാനും ഹൃദയങ്ങളുടെ തിരിച്ചറിയുവാനും നമ്മുടെ ഈ കൂട്ടായ്മയൊന്നും വ്യർത്ഥമാകുന്നില്ല. ദൈവമുമ്പാകെ ഏറ്റവും രേഖപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയായി ധന്യമാർന്ന ഒരു കൂട്ടായ്മയായി പരിലസിക്കുവാൻ നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഉതകണമേയെന്ന് ഏറ്റവും താഴ്മയോടും വിനയത്തോടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം ഉയരങ്ങളിൽ നോക്കുന്നു. ഈ ലോകത്തിൽ സകലത് നേടിയെടുക്കാനുള്ള ബുദ്ധിയൊന്നും നമുക്ക് ആവശ്യമില്ലെങ്കിലും ഉയരങ്ങളിലെ പിതാവ് ഒരുക്കിയ അനുഗ്രഹങ്ങളെ കണ്ടെത്താനുള്ള ബുദ്ധി, അതിനുവേണ്ടിയുള്ള അന്വേഷണം ജീവിതത്തിൽ എപ്പോഴും നടപ്പാൻ ദൈവമേ ആ ഒരു തിരിച്ചറിവും വിവേകവും പക്വതയൊക്കെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ലഭിക്കണമേ എന്ന് ഏറ്റവും വിനയത്തോടും, പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന് തിരുചരണത്തെ വരവേൽക്കുവാൻ തക്കവണ്ണം സഭ ഒരുമിച്ച് ഈ ലോകം മുഴുവൻ ഒരുങ്ങിയിരിക്കുന്ന ഈ അവസരത്തിൽ, ഈ പ്രപഞ്ചം മുഴുവൻ ആ വലിയൊരു കാത്തിരിപ്പിനായിട്ട് ഒരുങ്ങുമ്പോൾ, ഈ ഭൂമിയിലെ നിന്നിപൂഴിയായ ഒരു കൃമിയായ എനിക്കും ആ ഒരു കാത്തിരിപ്പിൽ കൂടി ദൈവികമായ ശ്രദ്ധയും ദൈവികമായ സ്നേഹവും വാത്സല്യവും ഒക്കെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ഈ നോമ്പ്, ഈ പ്രാർത്ഥന ജീവിതങ്ങളൊക്കെ ഉപയുക്തമാകണമെന്ന് ഏറ്റവും താഴ്മയോടും വിനയത്തോടും ദൈവഭാഗം നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് പിതാക്കന്മാര് പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിനങ്ങളാണ് ഈ ഒരാഴ്ച 10-ാം തീയതി. സഭയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ഏറ്റവും പരിശുദ്ധനായ നമ്മുടെ കർത്താവിന് വേണ്ടി കർത്താവിന്റെ നാമം ലോകമുമ്പാകെ സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം ജീവിതം പിടിച്ച മാർ ബഹനാൻ സഹദായുടെയും അദ്ദേഹത്തിന്റെ സഹോദരിയായ സാറായുടെയും അതിലെ കൂട്ടുസഹോദരന്മാരുടെയും ഒക്കെ ഓർമ്മയായിരുന്നു എന്നുള്ള കാര്യം ഒരുപക്ഷെ പലർക്കൊക്കെ അറിയാമായിരിക്കും. മാർ ബഹനാൻ സഹദ ആദ്യകാലങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു ശ്രേഷ്ഠ പിതാവാണ്. കർത്താവിന്റെ തനിക്ക് മുമ്പുണ്ടായിരുന്ന പിതാക്കന്മാരുടെ പ്രസംഗമൊക്കെ കേട്ട് ജീവിതത്തിൽ കൂടി തമ്പുരാനെ രുചിച്ചറിഞ്ഞ് പരിപൂർണമായ ക്രിസ്തു ഹൃദയത്തിൽ വസിച്ചതിന് ശേഷം സഭയെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പാകെ ക്രിസ്തുവിനെ സാക്ഷീകരിച്ചുകൊണ്ട് ക്രിസ്തു നാമത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് മരിക്കാൻ പോലും തന്റെ ശരീരം ഒരു മടിയും കൂടാതെ ദാനം നൽകിയ ഒരു മനുഷ്യന്റെ സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ ഔന്നത്യം എന്ന് പറയുന്നത് സ്വന്തം മനസ്സും ശരീരവും ഒരുപോലെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നതാണ്. അങ്ങനെ വളരെ കുറച്ച് പേർക്ക് മാത്രം ലഭിച്ച വലിയ ഭാഗ്യത്തിനുടമയായിത്തീർന്ന ശ്രേഷ്ഠ പിതാവാണ് മാർ ബഹനാൻ സഹദ. ആ സഹദയുടെയൊക്കെ പ്രാർത്ഥന വ്യക്തിജീവിതത്തിനും സഭാജീവിതത്തിനും കുടുംബജീവിതത്തിനും ഒക്കെ അനുഗ്രഹമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം മാമൂകിലെ മാർ ഫീലക്സണോ എന്ന് പറയുന്ന പിതാവിന്റെ ഓർമ്മയാണ്. അതോടൊപ്പം 13-ാം തീയതി തുമ്പോൾ ഭദ്രാസനത്തിൽ ഉള്ള ആളുകൾക്കൊക്കെ കൂടുതൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആ ഭദ്രാസനത്തിന് ഒരു ശ്രേഷ്ഠമായ നവ ചൈതന്യം പകർന്ന അഭിനന്ദ ദാനിയർ മാർ ഫീലക്സണസ് പത്രാപോലിതയുടെ 28-ാം ഓർമ്മയും കൂടാണ്. പത്തനംതിട്ട ബേസിൽ അർമനയിലാണ് ആ പിതാവ് കബറടങ്ങിയിരിക്കുന്നത്. ഒരു കാലത്ത് ഒരുപക്ഷെ കാതോലിക്ക ബാവ, സഭയുടെ കാതോലിക്ക ബാവയാകാൻ പോലും ആളുകൾ നിർദ്ദേശിച്ച, അത്രമാത്രം സഭയുടെ എല്ലാ നന്മയിലും വളർത്തിയെടുക്കുവാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു പിതാവായിട്ടാണ് പരിശുദ്ധ സഭ ഈ ഫീലക്സണസ് ശ്രീമേനിയെ കാണുന്നത്. ആ പിതാവ് സഭയ്ക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ്. ആ പിതാവിനെയും ഈ ദിനങ്ങളിൽ 13-ാം തീയതി പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇതുപോലുള്ള പിതാക്കന്മാരുടെ മധ്യസ്ഥത നമ്മുടെ സഭയ്ക്ക് എപ്പോഴും കാവലും കോട്ടയുമാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ആ പിതാക്കന്മാരുടെയൊക്കെ ഒരു പ്രാർത്ഥന ബന്ധം, ഒരുപക്ഷെ ഞാൻ ഓർക്കുന്നു ഈ പിതാക്കന്മാരെയൊക്കെ നമ്മൾ ഈ കൂട്ടായ്മയിൽ ഇരുന്നിട്ട് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ അവർ സന്തോഷിക്കുന്നുണ്ടാകുന്നുള്ള യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ സഭ മുഴുവൻ ഈ പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വേദപുസ്തക അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ പിതാക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു വെളിച്ചത്തിന്റെ തലത്തിൽ നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അവരെ ഓർക്കുന്നത് നിർത്താവാകുന്നില്ലെന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവരെയൊക്കെ ഓർക്കുന്ന നമ്മളിലൊക്കെ അത് നിലനിൽക്കട്ടെ. അങ്ങനെ പ്രാർത്ഥനപൂർവമായ ബന്ധം ദൈവത്തിന് വേണ്ടി ജീവിച്ച പിതാക്കന്മാർക്കുമായി നമുക്കുണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് തിരുവനന്തപുരത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ പന്നിയ ഡോക്ടർ വി സി ഹരിസിംഗ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. അച്ഛനീ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാന ഘടനയാണെന്നുള്ള കാര്യം നമുക്കറിയാം. എപ്പോഴും ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുകയും ഇതിന്റെ എല്ലാ വളർച്ചയ്ക്കും വേണ്ടി നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്ന അച്ഛനാണ്. മറ്റാരെങ്കിലും സൗകര്യമായിട്ട് കിട്ടാതാകുമ്പോൾ ഞാൻ അച്ഛന്റെയൊക്കെ സേവനം അന്വേഷിക്കുന്നത്. അതൊന്ന് രാത്രിയിലാണ് അച്ഛനോട് ഞാൻ പറഞ്ഞത്, അച്ഛനെ ഇന്നത്തെ ഞാൻ നിർവഹിക്കണം, ഒരു മടിയും കൂടാതെ പ്രിയപ്പെട്ട അച്ഛന് അത് സംബന്ധിക്കുകയും രാവിലെ തന്നെ ഈ ഒരു പ്രാർത്ഥന കൂട്ടാമയിൽ സംബന്ധിക്കുവാൻ തക്കോണം എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛനെ വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സന്തോഷ തിയേറ്ററിലെ മെമ്പറാണ് അച്ഛനുള്ള കാര്യം നമുക്കറിയാം. ക്രൈസ്തത്വത്തിന്റെ സാന്നിധ്യം ഇപ്പോഴുണ്ട്. ഗീതങ്ങളിൽ 85-ാമത്തെ ഗീതം, വളരെ സുപരിചിതമായ 85-ാമത്തെ ഗീതം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷാരം. സ്വർഗനാഥനെ പ്രിയം തീർത്തിടും, സ്വന്തം വീട്ടിൽ ചേർത്തിടുവാൻ മമനാഥനെ ഒന്ന് കാണുവാൻ ദിനം കാത്തു പാർക്കുന്നു. നമ്മൾ മുമ്പേ പാട്ട് പാടിയതും ഈ ഒരു അർത്ഥത്തിലാണ്. എനിക്കും നിങ്ങൾക്കും ഒരുക്കി വെച്ചിരിക്കുന്ന, രാഷ്ട്രീയക്കാർ ഒരുക്കി വെക്കുന്ന ഒരു വാഗ്ദാനം പോലല്ല, അത് നിശ്ചയമായ ഒരു വാഗ്ദാനമാണ്. വിശ്വസിച്ച് നന്മയോട് ജീവിക്കുന്ന മനുഷ്യർക്ക് ദൈവം സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ശ്രേഷ്ഠ ഭവനങ്ങളിൽ എത്തിച്ചേരുവാൻ ഈ പാട്ട് നൽകുന്ന തിരിച്ചറിവ് നമ്മളെ കൂടുതൽ ഹൃദയങ്ങൾ അതിനായിട്ട് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗീതം വിഭാഗം നമുക്ക് സമർപ്പിക്കാം. സ്വർഗനാഥിനൻ പ്രിയൻ തീർത്തിടും,
ഗ്രൂപ്പിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വന്ന്
ദൈവത്തെ പാടിസ്തുതിക്കുന്നതിനും തിരുവചനത്തിൽ നിന്ന് അല്പം ധ്യാനിക്കുന്നതും തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ അങ്ങനെ അവസരം ഒരുക്കി തന്ന പ്രിയ രാജേഷച്ചനോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എന്നെ കേൾക്കുന്നവരായും കൂടെ ഇരിക്കുന്നവരായുമുള്ള വൈദിക ശ്രേഷ്ഠയ്ക്ക് ദൈവനാമത്തില് എന്റെ വന്ദനം. അതുപോലെ സഹോദരി പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും ഞാൻ വന്ദനം ചെയ്യുന്നു. ഒരു വലിയൊരു പ്രസംഗത്തിന്റെ രൂപത്തിലായിട്ട് പോകണമെന്നില്ല. എന്നോട് അച്ഛനിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പഴയ നോട്ടുകളൊക്കെ നോക്കിയപ്പോൾ 2007 ഈ ഐക്കോണിൽ ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിൽ കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് അല്പം നേരം ധ്യാനിക്കാമെന്ന്. ഇന്ന് നമ്മൾ കേട്ട രണ്ട് പാട്ടുകളും, ഒന്ന് മത്സരീയനെ ഉന്നയിച്ച നായകനെ, രണ്ടാമത്തേത് സ്വർഗനാട്ട്, ഇത് രണ്ടും നമ്മളെ അത് അറിഞ്ഞോ അറിയാതെയോ പാടിയത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ്. എന്നാൽ നമ്മള് ഈ അഡ്വന്റ് സീസൺ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ആദ്യത്തെ വരവിനെ കുറിച്ച്, ഇൻകാർണേഷനെ കുറിച്ചിനെ കുറിച്ചുള്ള ഒരു നടത്തുന്ന സമയമാണ്. നമുക്കറിയാമല്ലോ കൂതശിത്ത ഞായറാഴ്ച കഴിഞ്ഞാൽ തൊട്ട് 8 ആഴ്ച കഴിയുമ്പോൾ ജനനപ്പെരുന്നാളാകും. ആ ജനനപ്പെരുന്നാളിൽ വായിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശുദ്ധ യോഹന്നാൻ മാർത്താനായുടെ ജനനത്തിന്റെ ഞായറാഴ്ച കൊണ്ടാടി. നമ്മുടെ സഭയില് ജനനപ്പെരുന്നാൾ ആഘോഷിക്കുന്നത് ആകെ രണ്ടുപേരുടേത് മാത്രമേ ഉള്ളൂ. ഒന്ന് യോഹന്നാൻ സ്നാപകന്റേതും രണ്ടാമത്തേത് കർത്താവിൻ്റെതും. എന്നാൽ അടുത്തയാഴ്ച ജോസഫിന്റെ വെളിപാടിന്റെ ഞായറാഴ്ചയാണ്. അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച എൽദോയ്ക്ക് പെരുന്നാളിന് മുൻപുള്ള ഞായറാഴ്ച. ഈ ഞായറാഴ്ചത്തെ വായനയാണ് ഞാൻ അല്പനേരം ചിന്തിക്കാവുന്ന വിചാരിച്ചത്. നമ്മളെ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, വൈകുന്നേരത്തെ വായന മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-18 വാക്യങ്ങളും, വിശുദ്ധ കുർബാനയുടെ വായന ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 23-38 വാക്യങ്ങളുമാണ്. ഇത് വായിച്ചു കേൾക്കുമ്പോൾ നമ്മൾ വളരെയധികം അസ്വസ്ഥരാണ്. പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് ഇതൊന്ന് പ്രൊനൗൺസ് ചെയ്ത് പറയുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പേരുകളിങ്ങനെ വായിച്ചു വായിച്ചു പോകുമ്പോൾ വിചാരിക്കും എന്തിനാണ് ഇതിന് നമ്മുടെ എക്ലാസിയസ്റ്റിക്കൽ കലണ്ടറിനകത്ത് പിതാക്കന്മാരെ ഇങ്ങനെ രണ്ട് വായനകൾ വെച്ചിരിക്കുന്നത് എന്ന് തന്നെ ചിന്തിക്കും. യാതൊരു മനുഷ്യനും അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള പേരുകളെ, ഉച്ചരിക്കാൻ പ്രയാസമുള്ള പേരുകളെ, ഇതെല്ലാം എന്തിനു കൂട്ടിച്ചേർത്തു എന്ന് ചിന്തിക്കുമ്പോൾ അതല്ലാതെ വേറെ ഏതെങ്കിലും ഭാഗങ്ങൾ വേണ്ടേ എന്ന് നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നറിയാം. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ അവന്റെ കുടുംബ പാരമ്പര്യം എടുത്തു കാണിക്കുവാനായിട്ട് വളരെ ഇഷ്ടപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് ഈ കാലയളവുകളിൽ തോമാശ്ലീഹായുടെ കുടുംബ പാരമ്പര്യത്തിൽ നിന്നും താഴോട്ട് വരുമ്പോൾ പിന്നെ പകലോമറ്റം കുടുംബത്തിലെ ആണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് മാത്രം ഇങ്ങികളും അവിടെയൊക്കെയാണ് നടക്കുന്നത് എന്ന് ഓർക്കാം. ക്രിയാനി ക്രിസ്ത്യാനികാര് മലങ്കര നസ്രാണികളെ ഇങ്ങോട്ട് വന്നിട്ട് അത് പ്രൊട്ടസ്റ്റന്റ് നിയോ പ്രൊട്ടസ്റ്റന്റ് ആയി ഈവന് നിയോ പ്രൊട്ടസ്റ്റന്റ് ആൾക്കാർ വരെ ഇപ്പം പൊക്കിക്കൊണ്ട് നടക്കുന്നതാണ് പകലോമറ്റം കുടുംബം. ഞാനും അതിനകത്തെ അംഗമാണെന്ന് അല്ലേ എല്ലാ മനുഷ്യനും പറയുന്നതാണ്. ഈ കുടുംബ പാരമ്പര്യം അങ്ങേയറ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഹീബ്രിയു അല്ലെങ്കിൽ എബ്രായക്കാർക്ക്, നിങ്ങൾക്കറിയാമല്ലോ പിന്നെ എബ്രായക്കാരുടെ അവരുടെ ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ആ പാരമ്പര്യത്തിൽ ജനിക്കാത്ത ഒരുവനെ അവർക്ക് വളരെ നല്ലതായിട്ടല്ല അവർ കാണുന്നത്. പ്രോസലൈറ്റ് എന്ന് പറയും, അവരിലേക്ക് മതം ചേർന്ന് വരുന്നവരെ അവർ തള്ളിക്കളയും, അല്ലെങ്കിൽ അവരെ അത്ര കാര്യമായിട്ട് കണക്കാകത്തില്ല. അങ്ങനെ ഒരാളായിരുന്നു Herod the Great എന്ന് പറയുന്നത്. ഹി വാസ് എ പ്രോസലൈറ്റ്, ഹി വാസ് നോട്ട് എ റിയൽ ജൂ. അവനെ ഹെറോദ് ഹി വാസ് ആൻ ഇഡോമൈറ്റ്. ഇഡോമൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏഡോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏഷ്യാവിന്റെ പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ്. മറ്റേത് വന്നിട്ട് ജാക്കോബിന്റെ പാരമ്പര്യത്തിലുള്ള ആളാണ് ഹീബ്രൂ അല്ലെങ്കിൽ എബ്രായര് എന്ന് പറയുന്നത്, യഹൂദന്. അതിന് ഹീബേർ എന്നും പറഞ്ഞ് ആദാമിന്റെ വംശ വരുമ്പോൾ ഹീബേർ ഉണ്ട്, ഹീബേറിൽ നിന്നായിരിക്കും ഹീബ്രി എന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പാരമ്പര്യങ്ങൾ ഇങ്ങനെ രണ്ടായിട്ട് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ പിന്നെ ഞാൻ ഇതിനകത്ത് പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേകമായിട്ട് ഈ പാരമ്പര്യത്തെ അങ്ങേയറ്റം അവർ ബഹുമാനിക്കുകയും കാണുകയും ചെയ്യുന്നതാണ്. അപ്പം യേശു ക്രിസ്തുവിന്റെ വംശാവലി സൺഡേ അല്ലെങ്കിൽ ജീനിയോളജി സൺഡേ എന്ന് നമ്മൾ ആ പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് കാണാം. രണ്ട് സുവിശേഷകരാണ് അത് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ഈ വംശാവലിയുടെ ആരംഭമാണ്. അത് പിന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ മൂന്നാം അധ്യായത്തില് 23 തൊട്ടാണ് തുടങ്ങുന്നത്. ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഇതിനകത്ത് കുറെ ഐതിഹ്യം വ്യത്യാസങ്ങൾ കാണാം. ഇറ്റ് വാസ് എ വെൻ ക്രൈസ്റ്റ് അപ്പിയേർഡ് ഹി സ്ട്രക്ക് ദ ഹിസ്റ്ററി വിത്ത് ഇമ്പാക്ട് ഓഫ് ദ He split it into two, dividing it into two periods, one before his coming, the other after it. Even those who deny God must date their attacks upon him, saying AD and BC. ഇപ്പോൾ അത് ഈ നമ്മൾ പറഞ്ഞല്ല ഹിസ്റ്ററിയെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നെ മാത്യുവിന്റെ ജീനിയോളജിയില് illustrates God's wonderful grace. It is most unusual to find the names of the women of Jewish genealogy. ഒരിക്കലും അവര് പാട്രിയാർക്കൽ സൊസൈറ്റി ആയതുകൊണ്ട് അവര് ആണുങ്ങളുടെ പേരെ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ അതിനകത്ത് നാല് സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. സിൻസ് നെയിംസ് ഇൻഹെറിറ്റൻസ് ആൻഡ് ത്രൂ ദ ഫാദേഴ്സ് ബട്ട് ഇൻ ദ ലിസ്റ്റ് ആൻഡ് റെഫറൻസസ് ടു ഫോർ സിൻഫുൾ വുമൺ ഫ്രം ഓൾഡ് ടെസ്റ്റമെന്റ് ഹിസ്റ്ററി, ടാമാർ, റെഹാബ് and Ruth and Bathsheba, the wife of Uriah. Matthew clearly omitted some names from his genealogy. Probably he did this to give a systematic summary of three periods in Israel's history, each with 14 generations. The numerical value of the Hebrew letters for David equals 14. അവർക്ക് 14 തലമുറകളായിട്ടാണ് ഈ 14 എഴുതി കഴിഞ്ഞാൽ ഡേവിഡ് എന്ന് ഹീബ്രിയിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പിന്നെ 14 എന്ന് കിട്ടും. അപ്പൊ അത് ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം മാത്യു ഇതിനെ 14 മൂന്ന് തലമുറകളായിട്ട് വേറിട്ട് മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ എത്തുന്നത്. അതിനകത്ത് ചില പേരുകളെ വിട്ടുകളഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേരുകൾ വിട്ടുകളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരുകളെല്ലാം അതിനകത്ത് ചേർത്തിട്ടുമുണ്ട്. അതിനകത്ത് ചേർത്ത് ഒരു പേരിൽ ചില മിസ്റ്റേക്ക് കാണുന്നുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അത് മാത്യുവിന്റെ 12:1 വാക്യത്തില് ആഫ്റ്റർ ദ ഡിപ്പോർട്ടേഷൻ ടു ബാബിലോൺ ജെക്കനായ വാസ് ദ ഫാദർ ഓഫ് സെലസ്റ്റിയെ, അതൊരു മിസ്റ്റേക്ക് ആയിട്ട് കാണാം. കാരണം ജെക്കനായ എന്നും കോണിയായെന്നും കോനാവെന്ന് ജക്കോനിയ എന്ന് ഈ മൂന്ന് പേരില് ഈ സെയിം ആളിനെ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ജെറമിയായിന്റെ പുസ്തകം 22:30 എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഗോഡ് പ്രൊനൗൺസ് എ കേസ് ഓൺ ദ മേൻ, അതായത് അവന് ആ കേസ് കൊടുത്തിരിക്കുന്ന ദ സെയ്ത്ത് ലോർഡ് റിക്കാർഡ് ദിസ് മേൻ ആസ് എ ചൈൽഡ്ലെസ് A man who shall not succeed in his days, for none of his offspring shall succeed in sitting on the throne of David and ruling again in Judah. അപ്പൊ എങ്ങനെയാണ് ഈ പേര് അവിടെ വന്നതെന്നറിയാം. ഇതിനകത്ത് രണ്ട് സോഴ്സസ് ഉണ്ട്. ഒന്ന് മാത്യു ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ ജീനിയോളജി അനുസരിച്ച് പോവുകയും ലൂക്ക് ചെയ്തിരിക്കുന്നത് അത് ലെവറൈറ്റിക്കൽ ജീനിയോളജി. ലെവറൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LEVIRITE എന്ന് പറഞ്ഞാൽ ലെവറൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ സഹോദരൻ ആ ഭാര്യ വിവാഹം കഴിച്ചിട്ട് ആ ഭാര്യയ്ക്ക് മരിച്ചുപോയ സഹോദരന് വേണ്ടിയിട്ട് മക്കളെ ഉണ്ടാക്കണം. അതിനാണ് ലെവറൈറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഉപമയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, 7 ഭർത്താക്കന്മാർ ജീവിച്ചിരുന്ന് ഇവൾ 6 ഭാര്യയായി തീരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് തന്നെയാണ്. ഇത് ലേവിയ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് മുൻപ് തന്നെ നോക്കുമ്പോൾ കാണാം, ആദാമിന്റെ വംശവദന ഇങ്ങോട്ട് വരുമ്പോൾ എബ്രഹാമിന് പിന്നെ യൂദായുടെ വംശത്തിൽ യൂദായുടെ മക്കളായിട്ട് യഹൂദയുടെ മക്കളായിട്ട് വരാൻ തന്നെ യഹൂദായുടെ മൂത്ത മകൻ ഏർ എന്നൊരുത്തന് മരിച്ചുപോയി. അവന്റെ ഭാര്യയെ അവന്റെ സഹോദരനായിട്ടുള്ള ഓനാൻ കൊടുത്തു. ഓനാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയ്ക്ക് അടുത്ത സഹോദരനെ കൊടുക്കാനായിട്ട് യഹൂദായ്ക്ക് സമ്മതമില്ലാതെ. അപ്പോഴാണ് ഈ റേഹാബ് എന്നാണ് അവിടെ പേര് അല്ലേ. ആ റേഹാബ് അല്ല, റേഹാബ് അല്ല, താമാറ് വേഷം മാറി യഹൂദയെ പ്രാപിച്ചു. ആ താമാറിന്റെ പേരാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അവിടെയാണ് ഈ ലെവറൈറ്റിക്ക് സിസ്റ്റം വരുന്നത്. അവിടെ നിന്നും പുത്രനുണ്ടായി. അപ്പൊ ഈ ജക്കോണിയായിക്ക് പുത്രനുണ്ടായിട്ടില്ല. ജക്കോണിയ മക്കളില്ലാതെ വന്നു കാരണം ഇതിയത്തെ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ വിവാഹം കഴിച്ചിട്ട് സെലക്ടിയൽ എന്നും പറഞ്ഞ് ഒരു പുത്രനെ ഉണ്ടാക്കി. അതുകൊണ്ടാണ് അവനെ ജക്കണിയായുടെ പേര് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സെലക്ടിയൽ നിന്നുമാണ് പിന്നെ സോളമൻ ഡേവിഡ് തൊട്ട് സോളമൻ വഴി ഇങ്ങോട്ട് വരുന്നത്. അത് മത്തായിയുടെ സുവിശേഷം. എന്നാൽ ഡേവിഡ് തൊട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഞാൻ പിന്നീട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ പേരുകൾ ഇങ്ങനെ പറയുമ്പോൾ അതിന് വലിയ പ്രയാസം ഈ പേരുകളൊക്കെ വായിക്കാനായിട്ട്. അപ്പൊ ഇത് വൈകിട്ട് ഒരു തിരുമേനി, പ്രായമുള്ള തിരുമേനിയാണ്, പിന്നെ ഏവെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടില് കറണ്ട് പോയി കാണാൻ. അപ്പൊ പറഞ്ഞു മത്തായി മത്തത്താനെ ജനിപ്പിച്ചു, മത്തത്താൻ തോമായെ ജനിപ്പിച്ചു, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കറണ്ട് പോയപ്പോ ചെമ്മാശന്മാരെ മെഴുകൂര് ഇങ്ങോട്ടൊന്ന് അടിപ്പിച്ച് പിടിച്ച് ഞാൻ നോക്കട്ടെ ആരെ ആരെയാ ജനിപ്പിച്ചെന്ന് എന്ന് പറഞ്ഞ മാതിരി എന്തൊരു വലിയ പേരുകളാണ് ഇതൊക്കെ. പക്ഷെ അതിനകത്തുള്ള മീനിങ് കാരണം ജീസസ് എബ്രഹാമിൽ തുടങ്ങി ജീസസിൽ അവസാനിക്കുന്നതാണ് മത്തായിയുടെ. അബ്രഹാമിനെ പിന്നെ കണക്ട് ചെയ്യാതെ ഒരു യഹൂദനും ഉണ്ടാകത്തില്ല. അതിൽ എബ്രഹാമിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ തലമുറകളെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഫ്രം ബിറ്റ്വീൻ ആഡം ആൻഡ് ക്രൈസ്റ്റ് ദർ ആർ 60 generations. 60 സീംസ് ടു ബി 6 tens. 60 എന്ന് പറയുമ്പോൾ 6 10 കൂട്ടണം. 10 ഈസ് എ കംപ്ലീറ്റ്നെസ് ഓഫ് ഗോഡ്. അതായത് ഒരു നമ്പറാണ്, ന്യൂമറോളജിയിലെ ഏറ്റവും വലിയൊരു നമ്പറാണ് 10 എന്നുള്ളത്. അത് ദൈവത്തിന്റെ പൂർണ്ണതയെ കാണിക്കുന്നതാണ്. അപ്പൊ 6 tens വരുമ്പോഴാണ് ഒരു 60 generations വരുന്നത്. ആഡം ടു പിന്നെ നോവ, നോവ ടു എബ്രഹാം, ആ ജനത ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് പത്ത് ജനറേഷൻസ്, 6 generations എന്ന് വെച്ച് കഴിഞ്ഞാല് നെക്സ്റ്റ് 10th മെയിൻ ഈസ് ബോയാസ്. ബോയാസ് എന്ന് പറയുന്ന ബോവാസ് ആൻഡ് മാരീഡ് ബ്യൂട്ടിഫുൾ മോവാബൈറ്റ് റൂത്ത് ആൻഡ് ത്രൂ ജെന്റൈൽ റൂത്ത് ഓൾ ദ ജെന്റൈൽ പീപ്പിൾ റെപ്രസെന്റേറ്റീവ്ലി ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ മെസ്സിയാനിക് ഹോം. ഇൻ ദ നെക്സ്റ്റ് 10th മെയിൻ ഉസായ. ഈ ഉസായ രാജാവിനെ കുറിച്ച്, ഊസിയ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ ഊസിയ രാജാവ് മരിച്ച സമയത്താണ് യെശയ്യാവ് ഒരു സ്വപ്നം കാണുന്നത് ഇല്ലേ? യേശയ്യാവിന്റെ വിളിപ്പ് ആറാമത്തെ യേശയ്യ പ്രയോജനം ആറാമത്തെ കാണുന്നുണ്ട്. അതിനകത്ത് ഉയർന്ന സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ കണ്ടു. അതിന് ആരായിരുന്നു ആ ദൈവം? പിതാവായ ദൈവമാണോ പുത്രൻ തമ്പുരാനായ ദൈവമാണോ? ഏ ആരാ? അല്ല, പുത്രനായ ദൈവം. അതിനകത്ത് ലോഡ് എന്നാണ് ഉപയോഗിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12:41 എടുത്താൽ അതിനകത്ത് കാണാം. അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഒരു ഭാഗത്ത് നമുക്ക് സംശയമുണ്ടെങ്കിൽ വേറൊരു ഭാഗത്ത് നിൽക്കുക, അതിന്റെ ആൻസർ ഏതാണ്? യേശയ്യാവിന്റെ യേശയ്യ 41 എടുത്ത് ആരുടെ തേജസ് അതിന്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ 37-36 തൊട്ട് വായിച്ച് ആഫ്റ്റർ ജീസസ് ഹാസ് സെഡ് ദിസ് ഹി ഡിപ്പാർട്ടഡ്
ദേശം വാങ്ങിപ്പോയി അവരെ വിട്ടു മറഞ്ഞു. അവർ കാണുക അവൻ ഇത്ര വളരെ അടയാളങ്ങൾ ചെയ്തിട്ടും അവർ അവരിൽ വിശ്വസിച്ചില്ല. കർത്താവെ, ഞങ്ങൾ കോപിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാപ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാവാൻ ഇവിടെ വന്നു. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. എന്നിട്ട് പ്രമാണികളിൽ തന്നെയും അനേകർ അവൻ വിശ്വസിച്ചു. പള്ളിപ്പക്ഷമാകാതിരിക്കാൻ പരീക്ഷന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞുള്ളതാണ്. അവർ ദൈവത്താലുള്ള മാന്യതയേക്കാൾ മനുഷ്യരാളുള്ള മാനത്തെ അധികം സ്നേഹിച്ചു.
അവിടെ ലോഡ് അഡോനായി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവയ്ക്ക് പ്രാവിനെ അവർ യഹോവേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളവർക്ക് അഡോനായി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അഡോനായി എന്ന് വന്നു കഴിയുമ്പോൾ ലോഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അത് പ്രീ ഇൻകാർണേറ്റ് ക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്നതാണ്. അതായത് ഇൻകാർണേഷന് മുൻപ് ഉള്ള ക്രൈസ്റ്റ്, അത് ക്രൈസ്റ്റ് പലയിടത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ഇൻകാർണേഷന് പലയിടത്തും ലോഡെന്ന് അഡോനായി എന്ന് പഴയ നിയമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഇത്. അതുകൊണ്ട് ഒരു ഭാഗത്ത് നമ്മൾ അത് കണ്ടു കഴിഞ്ഞാൽ സംശയം തോന്നിയാൽ അതിന്റെ ആൻസർ ആ വേദവസ്തുത്തിൽ തന്നെ വേറെ കാണും. സോ ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രഡിക്ടറി ബൈബിൾ, ഈസ് എ കോംപ്ലിമെന്ററി ടീച്ചർ. ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെ, അതുപോലെ മിസ്രയീമിലേക്ക് എത്ര പേര് കയറി താമസിച്ചെന്ന് പറയുമ്പോൾ പഴയ നിമിത്തം നോക്കിക്കഴിഞ്ഞാൽ 72 പേരെന്ന് കാണാം, യാക്കോബിന്റെ സന്തതികൾ. എന്നാൽ അത് പുതിയ 72 75 പുതിയ അപ്പോസ്തല പ്രവർത്തികളിലകത്ത് പിന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 3 എന്നുള്ള വ്യത്യാസം എങ്ങനെയുണ്ടായി? പഴയ നിമിത്തം ഞാൻ പറഞ്ഞ പോലെ അത് ആണുങ്ങളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യാക്കോബിന്റെ ഒരു മകളുണ്ട്. ജോസഫിനുണ്ടായ 2 മക്കളെ കൂട്ടിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ 75 പേരുണ്ട്. അതാണ് അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞിരിക്കുന്നത്. പിന്നെ സെന്റ് സ്റ്റീഫന്റെ പ്രസംഗത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടത്. നിങ്ങൾ 7 വായിച്ചു നോക്കി അറിയാം സെന്റ് സ്റ്റീഫന്റെ. അപ്പൊ ഞാൻ പറഞ്ഞില്ല 60 എന്നുള്ള 70 ജനറേഷൻസ് ആണ്. ഈ ജനറേഷൻസിനാണ് ഈ പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ റിവേഴ്സ് ഓർഡറിലാണ് വരുന്നത്. അതിനകത്ത് പിന്നെ യേശുക്രിസ്തു തൊട്ട് താഴോട്ടാണ് പോകുന്നത്. നമ്മളെ ലൂക്കോസ് പിന്നെ മത്തായിയുടെ സുവിശേഷം കണ്ട അബ്രഹാം തൊട്ട് യേശുക്രിസ്തു വന്നെങ്കിൽ ഇവിടെ യേശുക്രിസ്തു തൊട്ട് താഴോട്ട് പോയിട്ട് ആദാമിൽ അവസാനിക്കുന്നു. എന്തുകൊണ്ടോ ആദാമിൽ അവസാനിച്ചു. ഈ 2 സുവിശേഷകന്മാരുടെയും ലക്ഷ്യം രണ്ടായിരുന്നു. ഒന്ന്, മത്തായിയുടെ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ജൂയിഷ് കൺവേർട്ട് ടു ക്രിസ്ത്യൻ. അപ്പൊ ആ ക്രിസ്ത്യൻസിനെ പിന്നെ ജൂയിഷിനെ പിന്നെ അവരെ ഒന്ന് പൊക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വലിയ ആളാണ് എബ്രഹാം. കാരണം എബ്രഹാം തൊട്ട് അവിടെ നേഷം തുടങ്ങുന്നത്, അവിടെ ജാതി തുടങ്ങുന്നത്. അതിലാണ് മത്തായി ശ്ലീഹ ആ ഒരു അവലംബം അവലംബിച്ചത്. ആ സമയത്ത് പിന്നെ ലൂക്കോസ് എവൻഗേലിസ്റ്റ് ആദാമിലാണ് അവസാനിപ്പിച്ചത്. കാരണം ഇറ്റ് ഈസ് എ യൂണിവേഴ്സാലിറ്റി, ഇറ്റ്സ് എ ഗോസ്പൽ ഓഫ് യൂണിവേഴ്സൽ ഗോസ്പൽ. ഈ നാല് ഗോസ്പൽസിനെ കുറിച്ച് പറയുമ്പോൾ നാല് മുഖങ്ങളുള്ള മൃഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് എസിക്കിയ കണ്ട പ്രവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന നാല് മുഖങ്ങളാണ്. ഒന്ന് പിന്നെ മത്തായി എന്ന് പറയുമ്പോൾ അത് ലയണാണ്, ഇറ്റ്സ് എ ലയൺ ഓഫ് ദ ജൂഡ, അതായത് മൃഗങ്ങളുടെ രാജാവാണ് ലയൺ. സോ ഹി ഈസ് എ ലയൺ ഓഫ് ദ ജൂഡ. മാർക്ക് എന്ന് പറയുമ്പോൾ ഹി ഈസ് എ ബുൾ, ഹാർഡ് വർക്കിംഗ് ആണ്, ഇറ്റ്സ് എ വർക്കിംഗ് ആനിമൽ ആണ് ബുള്ള്. പിന്നെ ലൂക്ക് എന്ന് പറയുമ്പോൾ ഇസ് എ മേൻ, ഇറ്റ്സ് എ യൂണിവേഴ്സൽ സിംബിൾ ഓഫ് എ മേൻ. അതുപോലെ ജോണിനെ കുറിച്ച് പറയുമ്പോൾ ഇസ് എ ഈഗിൾ, ഇറ്റ്സ് എ ഈഗിൾ ഓഫ് പത്മോസ് എന്നാണ് പറയുന്നത്. ഈഗിൾ ഇസ് ദ വൺ സോസ് എബവ് ഓൾ ദ ക്രീച്ചേഴ്സ് ആൻഡ് ലുക്ക് ഡൗൺ ആൻഡ് ഹി ക്യാൻ സീ എ സ്മോളസ്റ്റ് മൗസ് മൂവിങ് ആൻഡ് ഹി ക്യാൻ കമ്മൺ ഗ്രാബിറ്റ്. ആൻഡ് ജോൺ വിച്ച് ലുക്ക് ഇൻ ടു ദ മിസ്റ്ററീസ് ഓഫ് ദ ഗോഡ് ആൻഡ് ദ മിസ്റ്റിക്കൽ ഗോസ്പൽ എന്ന് അതിനെ കുറിച്ച് പറയാം. ആ മിസ്റ്ററീസ് ആണ് കാണുന്നത്. സോ ഹിസ് ജീനിയോളജി, ജോൺസ് ജീനിയോളജി, ഇറ്റ് ഗോസ് ബാക്ക് ഓൾ ദ വേ ടു ഗോഡ്. ഇറ്റ് ഈസ് ഒന്നാമത്തെ അധ്യായത്തിലെ, ജോണിന്റെ ഒന്നാമത്തെ അധ്യായത്തിലെ പറഞ്ഞിരിക്കുന്നത് എന്താ? ആദ്യം ഇസ് എ വേർഡ്, ഈവൻ ബിഫോർ ദിസ് വൺ ഹി വെന്റ് ഓൾ ദ വേ. സോ അതുകൊണ്ട് ഈ നാല് മൃഗങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സുവിശേഷകന്മാര്. അവര് ഫസ്റ്റ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സിക്കായന്റെ കണ്ട ആ വെളിപാടിനെ കുറിച്ച്, നാല് മൃഗങ്ങളുള്ള രഥത്തിൽ കെട്ടിയിരിക്കുന്ന മുഖങ്ങളുള്ള മൃഗങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇന്റർപ്രറ്റ് ചെയ്തത് ആദ്യം പിന്നെ ഐറേനിസ് പിതാവാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലിയോണിൽ ജീവിച്ചിരുന്ന രണ്ട് മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഐറേനിസ് പിതാവാണ് ഇതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഈ ഈ സുവിശേഷത്തിലെ നമ്മൾ കണ്ടല്ലോ നാല് സ്ത്രീകളുടെ കാര്യം. ദ മാത്യു ജീനിയോളജി ഇല്ലസ്ട്രേ
ില്ല. ഹലോ, കേൾക്കുന്നില്ല.
ആയിപ്പോയി.
ഹലോ മനോജ, കേൾക്കുന്നുണ്ടോ ഇപ്പം? ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ മനോജ്, കേൾക്കുന്നുണ്ടോ?
Not hearing anything. Hello.
ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ
ഹലോ
കേക്കാം.
നമ്മൾ പറഞ്ഞല്ലോ, ഉസയ രാജാവിന്റെ കാലത്ത് ബിക്കെയിം എ റോയൽ ലൈഫ് ദാവീദിന്റെ വംശത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞ അടുത്ത സെന്റ് പേഴ്സൺ ആണ് സെറുബ്ബാബേൽ. ഈ സെറുബ്ബാബേലിനെ കുറിച്ച് പറയുമ്പോൾ, സെറുബ്ബാബേലാണ് നിങ്ങൾ എസ്രാ നെഹെമ്യയുടെ പുസ്തകം വായിച്ചു കഴിയാം. പിന്നെ സൈറസ് പേർഷ്യൻ, പേർഷ്യ രാജാവായ സൈറസ് ആണ് യഹൂദന്മാരെ തിരിച്ചുവിട്ട് രണ്ടാമത്തെ യഹൂദ ദേവാലയം പണിയാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ എത്ര അന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു യഹൂദനെയും കൊണ്ടുവന്നിട്ടില്ല. അതിനകത്ത് തന്നെ ലിസ്റ്റുണ്ട് ഓരോ ഗോത്രത്തിനും എത്ര പേര് വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത്. അതിനകത്ത് വന്ന ഒരു കുഞ്ഞു രാജാവാണ് സെറുബ്ബാബേൽ. സെറുബ്ബാബേൽ ദ ബോയ് കിങ് എന്നാണ് പറയുന്നത്. ആ സെറുബ്ബാബേലിനെ കഴിഞ്ഞാല് അടുത്തത് ടെൻത് ലൈനി ജോസഫാണ്, കർത്താവിന്റെ വളർത്തുപിതാവായ ജോസഫാണ്. ലീഗലി കർത്താവ് ഫാദർ ജോസഫിന്റെ ഫാദറാണ്, ബട്ട് ഫിസിക്കലി ബ്ലഡ് ലൈൻ വരുമ്പോ ത്രൂ മേരി. ബ്ലഡ് ലൈൻ വരുമ്പോ ബ്ലഡ് ലൈൻ ആവശ്യമാണ്. അതുകൊണ്ട് ബ്ലഡ് ലൈനി വന്നു കഴിഞ്ഞപ്പോൾ ത്രൂ മേരി ഹി ബിക്കെയിം ദ ഇൻഹെറിറ്റൻസ് ഓഫ് ദ ത്രോൺ ഓഫ് ഡേവിഡ്. And legally, he is also inherited the throne of David through Joseph. That's why these two lines are coming here. So, this is... You have 14 years old, and you have a genealogy list. That's why the genealogy list is... So, when the priest, Savior and Redeemer, a leader worth following in this terrible... whom we can love even to death. Jesus Christ is our Savior by the abundant mercy. Write on our name in your genealogy list so that we may be inheriting the heavenly kingdom. Thank you very much. എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. പക്ഷെ അതിനകത്ത് ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസം. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് നിങ്ങൾ ഈ വാക്യം ഇത് വായിച്ചു കേൾക്കുമ്പോൾ മനസ്സിലാക്കണം. ഇത് പ്രയാസമുള്ള പേരുകളാണെങ്കിൽ തന്നെ അതിൻ്റെ റീസൺ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബ്ലാക്കന്മാർ ഇതിനെ വിശുദ്ധ വേദവായനയിൽ ഉൾപ്പെടുത്തി രണ്ടു പ്രാവശ്യം വായിക്കുന്ന വൈകിട്ടും പിന്നെ
ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസച്ചൻ, വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം ഈ ക്രിസ്മസിന്റെ സമയത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുക. വൈദികർക്കാണെങ്കിലും അൽമായർക്കാണെങ്കിലും വളരെ വിരസതയുള്ള വിഷയമാണ് ജീനിയോളജി. അച്ഛനത് സൂചിപ്പിച്ചു. പ്രത്യേകിച്ച് വരുന്ന ഒരാഴ്ചയിൽ ഇത് ഞായറാഴ്ച വായിക്കുമ്പോൾ ചില വൈദികർ പറഞ്ഞിട്ടുണ്ട്, ചില വാക്കൊന്നും എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് വരികൾ വിട്ടുപോയതുപോലും അവർ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പക്ഷേ പലർക്കും അത് ഉണ്ടായേക്കാം. പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിക്കും അതിനകത്തുള്ള പല വാക്കുകളും ഇന്ന് ക്രിസ്തീയ ഭവനങ്ങളിലെ മക്കളുടെ പേരുകളല്ല. നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്ന ഒത്തിരി പേരുകളുണ്ടെങ്കിലും ഇത് നമ്മൾ മനഃപൂർവ്വം മാറ്റിവെച്ചു. അച്ഛനതിന് കാരണം പറഞ്ഞു, ഇത് നാക്കിൽ നമുക്ക് ഉച്ചരിക്കാൻ പറ്റാത്തതോ കേട്ടാൽ ഹൃദ്യമല്ലാത്തതോ ഒക്കെ ആയിരിക്കാം ഇത്. പക്ഷെ അതിന്റെ കാരണം ഞാൻ ചിന്തിക്കുക. എങ്കിലും വളരെ ഭംഗിയായിട്ട് അച്ഛൻ പ്രസംഗിക്കുമ്പോഴെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവർ പ്രസംഗിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായി നന്നായിട്ട് അതിനെ കുറിച്ച് പഠിച്ച് ഒരുപാട് വർക്ക് ചെയ്തിട്ട് അച്ഛൻ വരുന്നത്. ബാക്കി ആരും വർക്ക് ചെയ്യുന്നില്ലെന്നല്ല, ഓരോരുത്തർക്കും ഓരോ ടാലന്റാണ് കൊടുത്തിരിക്കുന്നത്. അച്ഛനിത് വളരെ ഗൗരവപരമായിട്ട് ഈ വിഷയത്തെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ജീനിയോളജി, സെന്റ് മാത്യൂ, സെന്റ് ലൂക്കും രണ്ട് വിഷയങ്ങളെ അതിനെ കൃത്യമായിട്ട് നമുക്ക് കിട്ടേണ്ടുന്ന ഒത്തിരി ഇൻഫോർമേഷൻ അച്ഛൻ പറഞ്ഞു. അപ്പൊ അച്ഛനെ ഈ സുബോറോ പ്രേറിന്റെ പേരിൽ കൃത്യമായിട്ട് അഭിനന്ദിക്കാൻ ഞാൻ എന്റെ സമയം എടുക്കുകയാണ്. പൊക്കാൻ വേണ്ടിയില്ല, നന്നായിട്ട് ഈ വിഷയം അവതരിപ്പിച്ചു. കേട്ട എല്ലാവർക്കും ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായെങ്കിൽ തന്നെ എല്ലാവർക്കും ഇതൊരു പുതിയ ആശയവും പുതിയ അനുഭവവും പങ്കുവെക്കുന്നതായിരുന്നു. അച്ഛൻ സൂചിപ്പിച്ച വിഷയത്തോട് ചേർന്ന് ബലഹീനനായ ഞാനും ഒരു കൊച്ചു കാര്യം ഇതിനോട് ചേർത്ത് വെക്കാനായിട്ട് ഇഷ്ടപ്പെടട്ടെ. എനിക്കതിനകത്ത് അച്ഛൻ പറഞ്ഞതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യം ചെറുതായിക്കകത്ത് ഞാനും വായിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ പിതാവില്ലാതെയും ഭൂമിയിൽ പിതാവില്ലാതെയും ജനിക്കപ്പെട്ടവനാണ് ക്രിസ്തു. ഞാനിത് വായിച്ചിട്ടുണ്ടെങ്കിലും അച്ഛൻ പറഞ്ഞപ്പോഴത് കൂടുതൽ അത് ഗൗരവമായിട്ട് തന്നെ മനസ്സിലേക്ക് ഇപ്പൊ വന്നത്. അതിനോട് ചേർന്ന് പറയാനുള്ളത്, ഇന്ന് അച്ഛൻ ഇപ്പോഴത്തെ കുടുംബ പരിചയത്തെ കുറിച്ചും കുടുംബ മഹിമയെ കുറിച്ചും പകരോമറ്റത്തെ കുറിച്ചും ഒക്കെ ചില പരാമർശങ്ങളിടയ്ക്ക് പറഞ്ഞു. ഇന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നത്, ഞാനതൊന്ന് എഴുതി നോക്കി പെട്ടെന്ന് മനസ്സിൽ വന്നത്, നമ്മൾ ഇന്ന് അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ചില മേഖലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സൺ സെന്റേർഡ് ആയിട്ട് ഒരു വ്യക്തിയോടുള്ള ചില അടുപ്പത്തിന്റെ പേര്. അതുകൊണ്ടാണ് ഇന്ന അച്ഛന്റെ പ്രസംഗം ഗംഭീരമാണ്, ഇന്ന അച്ഛന്റെ കുർബാന അതിനേക്കാളും കേവം, ആ ആളിന്റെ പാട്ട്. പക്ഷെ പ്രസംഗിച്ചതെല്ലാം ആരെ കുറിച്ചായിരുന്നു? ക്രിസ്തുവിനെ കുറിച്ച്. അത് നമ്മൾ മറന്നു പോകുന്നത് കൊണ്ട് അറിയാതെ ഇങ്ങനെ പറയും. പേഴ്സൺ സെന്റേർഡ് ആയിട്ടുള്ള ഒരു ഡോമിനൻസ് ചെയ്യുക. മറ്റൊന്ന് ഓർഗനൈസേഷൻ സെന്റേർഡ്, ഏത് സംഘടന, ആ സംഘടനയോട് നമുക്ക് അറിയാതെ അടുക്കും. ഇപ്പൊ തന്നെ നാട്ടിൽ ഇലക്ഷൻ കഴിഞ്ഞു, ഒന്നുമില്ലെങ്കിൽ കുറച്ചുപേര് രാത്രി ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. ഞാനും ഉറങ്ങാതെ കുറച്ചു നേരം കിടന്നു. എന്തോ കാര്യം വെച്ചാൽ അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. എന്നാലും ആ ഏതോ ഒരു പാർട്ടിയോടോ പൊളിറ്റിക്കൽ പാർട്ടിയോടോ ഓർഗനൈസേഷനോടോ നമുക്കൊരു താല്പര്യം വരുമ്പോൾ അതിനോട് കൂടുതൽ താല്പര്യം കാണിക്കുക. റൈറ്റ് സെന്റേർഡ്, ചില വർഗങ്ങളോട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രീം എല്ലാം കൂടെ തേക്കുന്നത്. ഏത് വർഗമാകാൻ വേണ്ടിയാണ് വൈറ്റ്. അപ്പൊ അങ്ങനെ ഒരു 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 അഭിനിവേശം നമ്മൾ കാണിക്കും. ഡിനോമിനേഷൻ സെന്റേർഡ്, ചില ഡിനോമിനേഷൻ നല്ലതെന്നും ചിലത് മോശമാണെന്നും നമ്മളൊക്കെ അത് പറയാറുണ്ട്. അതുകൊണ്ടാണ് വിവാഹബന്ധം വരുമ്പോഴും നമ്മൾ ആദ്യം നോക്കും അതേത് സഭയാണ്. അത് നോക്കിയിട്ട് ചിലതിനെ നമ്മൾ ഡോമിനന്റ് ഗ്രേഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്, ചിലതിനെ നമ്മൾ ഡീഗ്രേഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതും നമ്മൾ ചിലപ്പോഴൊക്കെ ഭരിക്കാറുണ്ട്. എത്നിക് സെന്റേർഡ്, ഇതും നമ്മളെ ഭരിക്കുന്ന മറ്റൊരു മുഖമാണ്. ലാംഗ്വേജ് സെന്റേർഡ്, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് അറിയാതെ ഒരു ബഹുമാനം തോന്നും. നന്നായിട്ട് മലയാള ഭാഷ സംസാരിക്കുന്ന ഒരാളെ കാണുമ്പോഴും മലയാളികൾക്കൊരു ബഹുമാനം തോന്നും. അപ്പൊ ഈ ഭാഷയും നമ്മളെ ബഹുമാനിതരാക്കാനായിട്ട് ഇടയാകാറുണ്ട്. ക്യാരക്ടർ സെന്റേർഡ്, സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില ആളുകളോട് നല്ല സ്വഭാവമാണ്, വലിയ കഴിവൊന്നുമില്ലെങ്കിലും നല്ല സ്വഭാവം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ അച്ഛൻ പറഞ്ഞ വിഷയത്തിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ആയിരുന്നു, അപ്പൊ ഏട്ടെണ്ണം പറഞ്ഞു. പൊസിഷൻ സെന്റേർഡ്, പേഴ്സൺ സെന്റേർഡ്, ഓർഗനൈസേഷൻ സെന്റേർഡ്, റേസ് സെന്റേർഡ്, ഡിനോമിനേഷൻ സെന്റേർഡ്, എത്നിക് സെന്റേർഡ്, ലാംഗ്വേജ് സെന്റേർഡ് ആൻഡ് ക്യാരക്ടർ സെന്റേർഡ്, എട്ടെണ്ണം പറഞ്ഞു. എന്നാൽ ഇത് വേണേൽ പത്താക്കാമായിരുന്നു, ഇത്രയും സമയം എനിക്ക് കിട്ടുകയുള്ളൂ. അച്ഛൻ എന്തോ പ്രസംഗിക്കുന്നത്, ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ പത്തിന്റെ കണക്കുവാട്ടിയാ പറഞ്ഞത്, പെട്ടെന്ന് കിട്ടിയൊരു ചാൻസാണ്. എന്നാൽ അച്ഛൻ പറഞ്ഞ വിഷയത്തിൽ ഈ വേദപുസ്തകത്തിൽ ഒരു മനുഷ്യന്റെ സ്ഥാനം പേര് വരണമെങ്കിൽ, ജീവന്റെ പുസ്തകമുണ്ട്, നമ്മളൊക്കെ പേര് വേദപുസ്തകത്തിലുണ്ട്. ഇപ്പൊ നമ്മൾ എഴുതപ്പെട്ടൊരു വേദപുസ്തകം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ മാമോദിസ നടത്തുമ്പോൾ ഈ പേരെഴുതി മാമോദിസയുടെ മധ്യഭാഗത്താണ് അതെല്ലാം എഴുതി വെക്കുന്നു. നാട്ടിലൊക്കെ വന്നിട്ട് ചില ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ എനിക്ക് നന്നായിട്ട് തോന്നി, ഇവിടെ ഗൗരവമായിട്ടാണ് നാട്ടില് 28 കെട്ടിനോ 27 കെട്ടിനോ ചരട് കെട്ടിയിട്ട് ചെവിയിലോട്ട് പോയി പേര് പറയുന്നതാണ് നാട്ടിലെ പ്രധാനപ്പെട്ട ചടങ്ങ്. മാമോദീസയെക്കാളും വലുത് എനിക്ക് തോന്നുന്നത് അതാണ്. ബാക്കിയെല്ലാം ഫോട്ടോ എടുപ്പാ. ഇവിടെ മാമോദീസ നടക്കുമ്പോൾ അല്പം കൂടെ ഗൗരവമായിട്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടു. വളരെ നല്ലൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ അച്ഛൻ അവതരിപ്പിച്ച വിഷയത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഗോഡ് സെന്റേർഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ഇവിടെ വരുത്തി. ദൈവ കേന്ദ്രീകൃതമായിട്ട് ആരൊക്കെ ജീവിച്ചു, പാപിനിയാകാം പാപിയാകാം, പ്രശ്നക്കാരനാകാം പ്രശ്നം കുറഞ്ഞവനാകാം, പക്ഷെ ദൈവത്തോട് ചെറുതായിട്ടെങ്കിലും ഒരു ഒരു തലനാരിയിലേക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധത്തെയാണ് വംശാവലിയിൽ കൃത്യമായിട്ട് സ്ഥാനം പിടിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെയും ജീവിതത്തിൽ അച്ഛനെന്ന് തന്ന ക്രിസ്മസിനുമായിട്ട് ചേർത്ത് പറയാൻ പറ്റുന്നൊരു വിഷയത്തിൽ എനിക്ക് തോന്നിയത്, നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ 8 ബന്ധങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഏതെങ്കിലും മേഖലയിലുള്ളവരാണ്, ഏതെങ്കിലും പൊസിഷനാക്കോ ഏതെങ്കിലും വിഭാഗത്തിലൊക്കെ നമ്മൾ പെടുമെങ്കിൽ ഇതിനെയെല്ലാം മറികടന്ന് അതൊന്നും വേണ്ടെന്നല്ല, അതിനും മുകളിലായി എന്ത് ബന്ധം ഉണ്ടാകണം. വി ഹാവ് ടു കീപ് എ ഗോഡ് സെന്റർഡ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഒരു സ്ഥാനം നമ്മൾ പ്രത്യേകം നമ്മുടെ പ്രയോറിറ്റിയിൽ കൊടുക്കുമെങ്കിൽ അച്ഛന്റെ പ്രസംഗം കൂടുതൽ അനുഗ്രഹമാകും. പ്രിയപ്പെട്ട അച്ഛനെ ഒരിക്കൽ കൂടി ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു. കേട്ട എല്ലാവർക്കും ഇത് നന്മ പകരുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് വെച്ചിരിക്കട്ടെ.
തന്നെയായി സഹജം പറഞ്ഞതുപോലെ നല്ല ഒരു മെസ്സേജ് നമുക്ക് അച്ഛനിൽ നിന്നും കിട്ടി. അതിന്റെ ഒരു കൊണ്ടായിട്ട് ഐസക്കിനും അതിനെ വളരെ ഭംഗിയായിട്ട് അത് പൂർത്തീകരിച്ച് നല്ല ആശയം പറഞ്ഞ് രണ്ടുപേരോടുള്ള സ്നേഹം ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ അറിയിക്കുകയാണ്. അത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമ്മൾ കർണാകടലുള്ളൊരു ഗീതം ഒരു ലൈൻ മാത്രം സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒന്ന് രണ്ട് ലൈൻ പാടി നമുക്ക് പേരുകൾ വായിച്ച് പ്രാർത്ഥിക്കാം.
കരുണ കടലേ ഞാൻ നോക്കും ദേവാനയായ എമ്പാവം പെരുകി പിഴകൈ വാർദ്ധിച്ചയ്യോ കഴുകണമെന്നേകോ ൃസ്നേഹസ്ഥിക്കും ഹസിക്കരുതേ പേരും മരവിവാകുള്ള അനുതാപികളിൽ
ഇവിടെ പ്രതിയായിട്ടുള്ള പേരുകൾ വായിക്കുന്നത് ഇന്ന് കിട്ടിയ പേരുകൾ ഒന്ന് CI ജോയി, അതുപോലെ തന്നെ PI ജോർജ്, ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. ജോർജിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഇപ്പോൾ സുഖം പ്രാപിച്ചിരുന്ന രാജു ഡാനിയലിനെ ദൈവസന്നിധിയിൽ അവർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ബിജോയച്ചന്റെ പേരൻസ് ഇങ്ങനെ ചികിത്സയിലാണ്. ജോർജ് സ്കറിയയും റേച്ചൽ സ്കറിയ ആ രണ്ടുപേരെയും അവരുടെ സൗഖ്യത്തിന് വേണ്ടി നമ്മുടെ ബിജോയച്ചന്റെ പേരൻസ് ആണ് രണ്ടുപേരെയും അവർക്ക് പ്രാർത്ഥിക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പറഞ്ഞു തോമസ് അച്ഛൻ ഈയുടെ സെന്റ് തോമസ് കത്തീഡ്രലിലെ മെമ്പറാണ്. അച്ഛന് ഇപ്പോഴും സുഖം പ്രാപിച്ചു വരുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഒരു നേരിയ രീതിയിലുള്ള ചേഞ്ച് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വന്നിയ തോമസ് അച്ഛനെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. പിന്നെ ഒരു വ്യക്തി ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നു, കുറവുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ചെറിയ സ്പോട്ട് കണ്ടതായിട്ട് വളരെ പ്രയാസത്തോടുകൂടി പങ്കുവെക്കുകയുണ്ടായി. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും വളരെ പ്രയാസം അനുഭവിക്കുന്ന ചെറുപ്പക്കാരനെ ഓർത്ത് ദൈവസന്നിധിയിൽ കീമോ തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ആ വ്യക്തിയെ ഓർക്കുക. അതുപോലെ തന്നെ ബ്രെയിൻ സർജറി വേണ്ടി ഒരുങ്ങുന്ന സാലി കുര്യാക്കോസിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ജോൺ ആൻഡ് മാത്യു ഇവരെ ഓർത്ത് പ്രത്യേകം ദൈവസന്നിധിയിലോർത്ത് പ്രാർത്ഥിക്കുക. പൊന്നമ്മ കടമ്പനാട് ബാറ്റ്മെയിനായിട്ട്, അതുപോലെ തന്നെ എലൈറ്റ് എബ്രഹാം, നമ്മൾ സാധാരണ പേരുകൾ ഓർക്കുന്ന മോളി ജോൺ,
രവി തോമസ്, മഞ്ജു, ഇവാ ജോർജ്, ഐസക് ലൂക്കോസ്, പി എ ജോർജ്, കൂറു തോമസ്, ഡേവിഡ് എലിക്കുട്ടി ജോൺസ്, റേച്ചൽ സ്കറിയ, മേരിക്കുട്ടി വർഗീസ്, തോമസ് വർഗീസ്, ബാബു, ജേക്കബ് ചാക്കോ, ചെറിയാൻ, മിനു ജോർജ്, മേരി മാത്യു, ജെമിനി, നിഖിൽ, സോജൻ, അന്നമ്മ ജോർജ്, ദേവിക്കുട്ടി എബ്രഹാം, അമ്മണിക്കുട്ടി, ജീന, കുര്യൻ ചെറിയാൻ, ജേക്കബ് വർക്കി, ജോൺ ജോർജ്, തങ്കബാന്ധു, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, രാജു ഡാനിയൽ, നോഹ, അരുൺ, ഉമ്മൻ, ആലീസ് ജോസഫ്, ജോഹാൻ, വർഗീസ് ജോൺ, മോളി താമരവേലിൽ, ഡാനിയൽ, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ട് അവരുടെ ഈ സൗഖ്യത്തിനായിട്ട് ദൈവ സമിതിയിൽ. സ്നേഹവാനായ ദൈവം, അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുകയും ക്രിസ്മസിന്റെ തിരുപ്പിറവിയുടെ സ്വർഗീയമായ സന്തോഷം ഞങ്ങൾക്കൊരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതത്തിലും ഹൃദയത്തിലും ദേവാലയത്തിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ അനുഭവിപ്പാൻ തക്കവണ്ണം ഒരു നോമ്പുകാലത്തിന്റെ പവിത്രമായ നിമിഷങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അത് ആരോഗ്യത്തോടെ പൂർത്തീകരിപ്പാനും അനുഗ്രഹത്തോടെ ഇതിൽ സംബന്ധിപ്പാനും ദൈവതിരുനാമം അതിലൂടെ മഹത്വപ്പെടുവാനും കർത്താവെ ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ. ഇന്നതിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ട വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെ രോഗികളായി സമർപ്പിച്ച് ദൈവം നമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ രോഗസൗഖ്യത്തിനു വേണ്ടിയും ഈ സമയം പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്നു. വചന ശുശ്രൂഷയുടെ പവിത്രമായ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭ്യമാകുവാൻ പ്രിയപ്പെട്ട വർഗീസ് അച്ഛനിലൂടെ ദൈവം അദ്ദേഹത്തെ ഒരുക്കുകയും ഞങ്ങളെ അത് കേൾപ്പിക്കുകയും ചെയ്തു. വിരസമായ ഒരു വിഷയത്തെ അനുഗ്രഹപ്രദമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതി ചേർക്കുവാൻ പ്രിയപ്പെട്ട അച്ഛന് ഇടയായത് ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. വീണ്ടും അനേക കാര്യങ്ങൾ അദ്ദേഹത്തിലൂടെ ദൈവം തമ്പുരാൻ പ്രവർത്തിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സഭയും പിതാക്കന്മാരെയും വൈദിക ഗണത്തെ അവിടുത്തെ ചെറുകൻ കീഴിൽ സംരക്ഷിക്കണമേ. ദൈവാനുഗ്രഹം ജനത്തിന് കൈമാറുന്ന മോശയെ പോലെയും യോശുവയെ പോലെയും ദൈവം തമ്പുരാന്റെ കൃപ കൊണ്ട് നിറയപ്പെടുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കണം. വിശ്വാസ സമൂഹമായി ദേവാലയങ്ങളിൽ കൂടുമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്പുരാന്റെ വഴികളിലൂടെ സഞ്ചരിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും കർത്താവ് ഒരുക്കണമേ. അവിടുന്ന് നൽകുന്ന അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിന് ആധാരമായി തീരുവാൻ എപ്പോഴും ഞങ്ങളുടെ മനസ്സിനെ അപ്രകാരം ഒരുക്കണമേന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവം നമ്പുരാൻ നൽകിക്കൊണ്ടിരിക്കുന്ന കൃപകളെ ഓർക്കുവാൻ ഞങ്ങൾക്ക് സാവകാശം ലഭിക്കണമേന്നും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളുടെ ഭദ്രാസനത്തെയും മുൻപ് അതിനെ നടത്തിയ അഭിഷിക്തനെയും ഇപ്പോൾ ഞങ്ങൾക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന അഭിഷിക്തന്മാരെയും മഹാപുരോഹിതന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്പുരാന്റെ കാരുണ്യവും കൃപയും നൽകണമേ. രോഗികളായിരിക്കുന്ന വൈദികരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അങ്ങ് കൊടുത്തിരിക്കുന്ന നൽവരങ്ങൾ മുഖാന്തരം രോഗസൗഖ്യം പ്രാപിപ്പാൻ ദൈവമേ സഹായിക്കണമേ. രോഗികളായി വിവിധ സ്ഥലങ്ങളിൽ ചികിത്സയിലും ഭവനങ്ങളിലുമായി ആയിരിക്കുന്ന സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് സന്ദർശിച്ച് സ്പർശിച്ച് അവിടുത്തെ അദൃശ്യമായ വലതുകരം നീട്ടി അവരെ ധന്യമായ കൃപകൾ കൊണ്ടും സൗഖ്യം കൊണ്ടും നിറയ്ക്കണമേ. അവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം പകരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. സ്വർഗീയനായ കർത്താവെ, നോമ്പിന്റെ ഏകദേശം മധ്യഭാഗത്തേക്ക് ഞങ്ങൾ വരുന്നു. കർത്താവിന്റെ കാരുണ്യം ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷവും ഈ നോമ്പുകാലത്തിലൂടെ ലഭ്യമായി. ഈ നോമ്പുകാലവും ധന്യമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓരോ ഭവനങ്ങളിലും ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച സംഘമായി ഗാനാലാപനത്തോടും പ്രാർത്ഥനയോടും സന്ദർശിക്കുമ്പോൾ കുടുംബങ്ങൾക്ക് അത് അനുഗ്രഹത്തിന് മുഖാന്തരമാകണമേ. ഈ കൃത്യങ്ങളൊക്കെ നടത്തപ്പെടുന്ന സമൂഹങ്ങളിലും ദൈവം നമ്പുരാന്റെ സാന്നിധ്യം എത്തുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തെയും ദേശത്തെയും മാതൃ ഇടവകകളെയും ഞങ്ങൾ സ്തോത്രത്തോടുകൂടി ഓർക്കും. ദൈവം നമ്പുരാൻ അനുഗ്രഹിക്കണമേ. വരുന്ന ആഴ്ചയിലും ആരോഗ്യത്തോടും ദൈവകൃപയോടും കൂടി ഞങ്ങൾക്ക് ഈ സംഗമത്തിൽ എത്തിച്ചേരുവാൻ വലിയവനായ ദൈവം നമ്പുരാൻ ഞങ്ങളെ ഒരുക്കണമേ. ചെറുതും വലുതുമായതിനു വേണ്ടി ക്രമീകരണം നടത്തുന്ന എല്ലാ പ്രിയപ്പെട്ട വ്യക്തികളെയും ദൈവം നമ്പുരാൻ ആശീർവദിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിക്കുന്ന ക്രിസ്തുവിനും എല്ലാവരും കൂടി ഇപ്പോഴെപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ധന്യവാദം ശുശ്രൂഷയില് നേതൃത്വം കൊടുത്ത സംബന്ധിച്ച് എല്ലാവരുമുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നല്ല ഒരു ചിന്ത പകർന്ന് നമ്മളെ അനുഗ്രഹിക്കാമറിയ വിശു വർഗീസിനുള്ള സ്നേഹം അറിയിക്കുന്നു. പിന്നെ പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ എന്താണ് പറയുന്നതെന്ന് ഒരു അച്ഛൻ പിടിയും കിട്ടിയില്ല. പക്ഷെ പ്രസംഗിച്ച് വന്നപ്പോഴത്തേക്ക് ഒരുപാട് പുതിയ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുവാൻ, ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത പല ആശയങ്ങളിലൊക്കെ കേൾക്കാനിടയായി. സാധാരണ എല്ലാവരും വാക്യത്തെ ആസ്പദമാക്കി പ്രസംഗിക്കുമ്പോഴും അച്ഛനൊരു ഇതിനൊരു പഠന വിഷയം കൂടെ ആക്കുന്നത് നല്ലതാണ്. അത് വ്യത്യസ്തം ഉണർത്തുന്നത് അത് കേൾക്കുന്നവർക്കൊരു സന്തോഷമായിരിക്കും എന്നാണ് എന്റെ വിചാരം. തുടർന്നും അച്ഛന്റെ ആ ഒരു തരത്തിലുള്ള സമീപനം ഈ ഒരു ശുശ്രൂഷയിൽ അച്ഛന്റെ സാന്നിധ്യവും വാക്കുകളും ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ഒരിക്കൽ കൂടി അച്ഛനെ അറിയിക്കുകയും ചെയ്യുന്നു. ഒന്നി ഐസക് അച്ഛൻ അതൊരു വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാണ് നല്ല വൈദികരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ദൈവകരണം സമർപ്പിക്കുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ ധന്യമായി തീരട്ടെ. പിതാക്കന്മാരുടെയൊക്കെ മധ്യസ്ഥ കാവലും കോട്ടയമായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇത് അഭിസരിച്ചു എന്നുള്ള പ്രിയപ്പെട്ട മനോജ്, അതുപോലെ തന്നെ ബൈബിള് വായിച്ച മോഹനങ്ങൾ എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇന്ന് പറയാൻ അനേവരെയും വാഴ്ച അനുഗ്രഹിക്കുമാറാകട്ടെ.